بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ നാം സമ്മേളിച്ചിരിക്കുന്നത് ഈ ഖുർആൻ പഠന സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിന് ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ടെങ്കിലേ വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമാവുകയുള്ളെന്നും ഇസ്ലാം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്നും, ഖുർആനല്ലാത്ത ഹദീസുകൾ, കർമ്മശാസ്ത്രം, നാട്ടുനടപ്പ്, പാരമ്പര്യങ്ങൾ, ഇങ്ങനെ ദൈവത്തിന് പുറമേ മനുഷ്യർ എഴുതിയുണ്ടാക്കിയ ഒരുപാട് ഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും പ്രമാണമാക്കിയെങ്കിൽ മാത്രമേ ഇസ്ലാം സമ്പൂർണമാവുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനുവേണ്ടി വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങൾ പൂർവികരായ പല പണ്ഡിതന്മാരും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുമുണ്ട്. സത്യത്തിൽ ഞാൻ ഇത് ഒരു എന്റെ സുഹൃത്തുക്കളെ ഒരു ക്ലാസ് പോലെ തന്നെ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഒരു വസ്തുവിന് ഒന്നിലധികം പ്രമാണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ വസ്തുവിന്റെ സത്യസന്ധതയെക്കുറിച്ച്, അതിന്റെ പ്രാമാണികതയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ അത് എത്രമാത്രം സ്വീകാര്യമാണ് എന്നതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളൊരു വസ്തുവാണെങ്കിൽ, ഭൗതികമായ ഏതെങ്കിലും ഒരു വസ്തുവാണെങ്കിൽ പോലും അതിന് ഒരു പ്രമാണം മാത്രമേ സാധാരണ ഉണ്ടാകാറുള്ളൂ. ഇതുപോലെ തന്നെയാണ് ലോകത്ത് വന്ന ദൈവദൂതന്മാർക്കൊക്കെ അള്ളാഹു കൊടുത്തത് ഒരൊറ്റ പ്രമാണം, അതായത് അൽ കിതാബ് മാത്രമാണ് അവർക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നു. സമൂഹം, ജനങ്ങൾ ഒരൊറ്റ സമൂഹമായി തീർന്ന അന്ന് മുതൽ, കാനന്നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ജനങ്ങൾ ഒരൊറ്റ സമൂഹമായി തീർന്നു, ആയി തീർന്ന അന്ന് മുതൽ ബഅസല്ലാഹു നബിയീന, അന്ന് മുതൽ അള്ളാഹു നബിമാരെ നിയോഗിച്ചു തുടങ്ങി. എന്തിന്? ആ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നതകളിൽ സത്യസന്ധമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് തുടർന്ന് പറയുന്നത് അൻസല മഅഹുമുൽ കിതാബ, ആ ദൈവദൂതന്മാർക്കൊക്കെ ഒരു അൽ കിതാബ്, ഒരു വേദം ഇറക്കിക്കൊടുത്തു. ലീ അഹക്കുമ ആ വേദം വിധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹു വിധിക്കുന്നതിന് വേണ്ടി എന്ന രണ്ടഭിപ്രായമുണ്ട്. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ, ഫീമഖ്തലഫു ഫീഹി, അവർ ഭിന്നിക്കുന്ന കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഒരു വേദത്തെയും ഇറക്കിക്കൊടുത്തു എന്നാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, വിശുദ്ധ ഖുർആനിൽ പറയുന്ന, തുടർന്ന് ഇങ്ങോട്ട് പറയുന്ന ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാലൊക്കെ തന്നെയും, മൂസാനബിക്കാണെങ്കിൽ തൗറാത്ത്, ഈസാനബിക്കാണെങ്കിൽ ഇഞ്ചീല്, ദാവൂദ് നബിക്കാണെങ്കിൽ സബൂർ, ഇങ്ങനെ അറിയപ്പെട്ട വേദങ്ങളൊക്കെ, അറിയപ്പെട്ട പ്രവാചകന്മാരും ആ പ്രവാചകന്മാർക്ക് കിട്ടിയ വേദങ്ങളുമൊക്കെ ഒറ്റ ഒന്നേണ്ടായിരുന്നു. അവർക്കൊന്നും ഒന്നിലധികം വേദങ്ങളോ വേദഗ്രന്ഥങ്ങളോ നൽകിയതായിട്ട്, ദൈവം കൊടുക്കുന്ന ഗ്രന്ഥത്തിന് പുറമേ അവർ സ്വയം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി നിർമ്മിക്കാൻ പറ്റുന്ന വല്ല പ്രമാണങ്ങളോ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നില്ല. അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്ന മുഹമ്മദ് നബിക്കും അള്ളാഹു ഇറക്കിക്കൊടുത്ത ഗ്രന്ഥം ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ മുഹമ്മദ് നബി ഒരു പുതിയ ദൂതനൊന്നുമല്ല, അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. മാ കുന്തു ബിദ്അ മിനർ റുസുലി, ഞാൻ ദൂതന്മാരിൽ പുതിയ ആളായി തീർന്നിട്ടില്ല. അപ്പോ മുഹമ്മദ് നബിക്ക് വഫാ യുഖാലുലക, നിന്നോട് പറയപ്പെടുന്നില്ല, പൂർവീകരോട് പറയപ്പെട്ടതല്ലാതെ മറ്റൊന്നും നിന്നോട് പറയപ്പെടുന്നില്ല എന്നും വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പൂർവ്വ പ്രവാചകന്മാരുടെ അതേ അധ്യാപനങ്ങൾ തന്നെയാണ്, അതേ ശരീഅത്ത് തന്നെയാണ് മുഹമ്മദ് നബിക്കും നൽകപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് നബി ദൂതന്മാരിൽ പുതിയ ഒരു ആളായി തീർന്നിട്ടില്ല എന്ന് സൂറത്തുൽ മുംതഹിന 9 വചനത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞത്, ലോകത്ത് ഒരു വേദം, അത് ഭാഷാന്തരം നടത്തിയാണ് ദൂതന്മാര് ഏതൊരു ജനതയിലേക്കാണോ നിയോഗിക്കപ്പെടുന്നത്, ആ നിയോഗിക്കപ്പെടുന്ന ദൂതന് ആ നിയോഗിക്കപ്പെടുന്ന ജനതയുടെ ഭാഷയിലേക്ക് ഈ ഗ്രന്ഥത്തെ അള്ളാഹു മാറ്റി അവതരിപ്പിച്ചു കൊടുക്കുകയാണ് പതിവ്. അവർക്ക് സ്വന്തമായിട്ട് വേറൊരു ഗ്രന്ഥങ്ങളോ ഗ്രന്ഥമോ എഴുതിയുണ്ടാക്കാൻ പ്രവാചകന്മാർക്ക് അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല, അത് അള്ളാഹു നൽകിയിട്ടുമില്ല. ഇനി വിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് എന്തൊക്കെ പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഇപ്പോൾ ഓതിവെച്ച ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ ആയത്താണ്. ഇവിടെ പറയുന്നത് ഏറ്റവും നല്ല ഒരു വചനത്തിന് അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു വൃക്ഷത്തോടാണ്. ആ വൃക്ഷത്തിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അസിലുഹാ സാബിത്തുൻ, അതിന്റെ അടിത്തറ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഓ ഫർഉഹ, അതിന്റെ ശാഖകൾ അതിന്റെ ചില്ലകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്നതുമാണ്. അങ്ങനത്തെ ഒരു വൃക്ഷത്തോടാണ് കലിമത്തുൻ തയ്യിബത്തിനെ, ഏറ്റവും നല്ല വചനത്തെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത്, ഉദാഹരിച്ചിട്ടുള്ളത്. അപ്പോ ഖുർആൻ അത് അള്ളാഹു അവതരിപ്പിച്ച ആ കലിമത്ത് അത് സ്വയം തന്നെ ഭൂമിയിൽ വേരുറച്ചു നിൽക്കുന്നതാണ്. അതിനെ താങ്ങി നിർത്താൻ മറ്റേതെങ്കിലും ഒരു താങ്ങുകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പിന്തുണ അതിന് നൽകേണ്ടതില്ല. ആ വൃക്ഷം സ്വയം തന്നെ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതും തന്റെ റബ്ബിന്റെ അനുമതിയോടുകൂടി സദാ കായ്കനികൾ സദാ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തോടാണ് ഏറ്റവും നല്ല വചനത്തെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതല്ലാത്ത നമ്മുടെ പ്രമാണങ്ങൾ എന്ന് പറയുന്ന, ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹദീസുകളാണ്. ഈ ഹദീസുകളുടെ അവസ്ഥ എന്നെടുത്ത് നോക്കൂ, ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ആ ഹദീസിനും ഉണ്ടാവുകയില്ല. അത് സ്വയം ഹദീസുകൾക്ക് സ്വയം ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് മനുഷ്യർക്ക് വേണ്ട കായ്ക്കനികൾ സദാ കാലാകാലങ്ങളിൽ അതിന് നൽകാൻ കഴിയില്ല. അത് ഞാൻ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഹദീസ് ഈ സമൂഹത്തിൽ എന്ത് കായ്ക്കനികളാണ് അല്ലെങ്കിൽ എന്ത് ഫലങ്ങളാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ മാനവരാശിക്കത് നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊന്നും നൽകുന്നില്ല എന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യനും അതിന്റെ ഫലങ്ങൾ, അതിന്റെ ശരിയായ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഫലങ്ങളും അതിന്റെ കനികളും അത് സദാ മാനവരാശിക്ക് അത് നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയും. അതും ഞാൻ തുടർന്ന് എന്റെ പ്രസംഗങ്ങളിൽ എന്റെ ക്ലാസ്സിന്റെ അവസാനമാകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചത്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമായി പോകുന്ന, ഖുർആനും ഹദീസും രണ്ടും വ്യത്യസ്ത രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ആ രൂപത്തിൽ അന്ധരങ്ങളുള്ള ഭിന്നതകളുള്ള രണ്ട് പ്രത്യേക ആശയങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജനസമൂഹത്തിന് മാത്രം പറ്റിയ അല്ലെങ്കിൽ അവർക്ക് മാത്രം അനുയോജ്യമായ വിധികളടങ്ങുന്ന ഒരു ഗ്രന്ഥമല്ല. ഏത് കാലഘട്ടത്തിലും ഏത് ജനവിഭാഗത്തിനും ഇതിന്റെ ഖനികളും ഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന, ഒരാളുടെയും സപ്പോർട്ടോ പിന്തുണയോ ഇല്ലാതെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ഹദീസാകട്ടെ കാലാകാലങ്ങളിൽ അത് വിമർശിക്കപ്പെടുകയും അതിലെ ആശയങ്ങളെ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് നിലനിൽക്കണമെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിന്റെ മറ്റേതെങ്കിലും ആളുകളുടെ ഒരു പിന്തുണ അതിന് ആവശ്യമായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹദീസ് പഠിച്ച ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ, എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഒരു ഹദീസിന് സനദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സനദ് എന്ന് പറയുന്നത് തന്നെ അതിനെ താങ്ങി നിർത്തുന്നതാണ്. അതിന് സ്വയം നിൽക്കാൻ കഴിയില്ല ആ വചനത്തിന്. അത് ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, പറഞ്ഞ ആളുകൾ എത്രയുണ്ട്, അവരുടെ സത്യസന്ധത എത്രയുണ്ട്, ഇതൊക്കെ തെളിയിക്കാൻ പറ്റുന്ന സനദ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ സനദ് അതിന് താങ്ങായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ വചനത്തിന് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു ബാലിശത. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഇത് ആര് പറഞ്ഞു എന്നില്ല. ആരാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് വേണ്ട വിശുദ്ധ ഖുർആനിനെ നിലനിൽക്കാൻ. അത് സ്വയം തന്നെ നിലനിൽക്കുന്നതും ആരുടെയും പിന്തുണയോ സപ്പോർട്ടോ ഇല്ലാതെ തന്നെ സ്വയം നിലനിൽക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. എന്നാൽ ഹദീസിന് ആളുകളുടെ പിന്തുണ വേണം. അത് സനദ് എന്ന പേരിലാണ് അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിനറിയപ്പെടുന്നത്. അത് താങ്ങു എന്നുള്ള അർത്ഥത്തിൽ. ആ താങ്ങുകൾക്ക് തന്നെ പല പേരുകളുണ്ട്. ഇത് ആരിൽ നിന്ന് കേട്ട് പരമ്പര പരമ്പരയായിട്ട് ആ പരമ്പരകളിൽ ആരൊക്കെ സത്യസന്ധന്മാരുണ്ട്, ആരൊക്കെ കളവ് പറയുന്നവരുണ്ട്, അതിൽ നുണ പറഞ്ഞിരുന്ന ആളുകൾ ആരൊക്കെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഹദീസ് വിശ്വസിക്കാൻ. അതിന്റെ ബലത്തിനനുസരിച്ച് ഓരോരോ പേരുകൾ ഇവർ മാറ്റി പറഞ്ഞിട്ടുമുണ്ട്. മർഫു ആയ, അതുപോലെ തന്നെ മുങ്കത്തിയായ, മുങ്കത്തി എന്ന് പറഞ്ഞാൽ തന്നെ മുറിഞ്ഞ സനത്. മുറിഞ്ഞ ഒരു സനതിന് ഒന്നിനെ താങ്ങി നിർത്താൻ കഴിയില്ല. മുഴല്ലൽ, മുതല്ലസ്, മുറുസല്, ഒന്നും ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന പേര് പോലും, ആ സനതുകൾക്കിട്ട പേര് പോലും ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു പേര് പോലുമില്ല. മുർസൽ എന്ന അങ്ങോട്ട് അയക്കപ്പെട്ടത്, മർഫു എന്ന മുകളിലേക്ക് ഉയർത്തപ്പെട്ടത്, മുങ്കത്തെ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞത്, ഇങ്ങനെ ഓരോരോ സനദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സനദ് കൊണ്ട് താങ്ങി നിർത്തിയെങ്കിൽ മാത്രമേ ഈ ഹദീസുകൾക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോ വിശുദ്ധ ഖുർആൻ ആണ് ഇതൊന്നുമില്ലാതെ. അതിൽ സമ്പൂർണമായ സത്യമാണ് വിശുദ്ധ ഖുർആൻ. ഹദീസുകളിലോ നമ്മുടെ പണ്ഡിതന്മാരെന്ന് സമ്മതിക്കുന്നുണ്ട് ഹദീസുകളിൽ കളവുണ്ട്. സത്യവും അർദ്ധസത്യവും അസത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് നമ്മുടെ പുരോഹിത വർഗം അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ സമ്പൂർണമായ സത്യം, സിറാത്തുൽ മുസ്തഖീം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആൻ. ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യർക്ക് വേണ്ട വെളിച്ചം എന്നുള്ള അർത്ഥത്തിൽ നൂറ് എന്ന വിശേഷണം നൽകാൻ പറ്റിയ ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആൻ. അവ്യക്തമായ കാര്യങ്ങൾ മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റിയ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ തിബിയാൻ എന്ന് വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാലൻസ് ആയിട്ട്, ഒരു ശരീരമാണെങ്കിലും അതിനൊരു ബാലൻസ് വേണം. ആ ബാലൻസ് ഒരു സന്തുലിതാവസ്ഥ, ആ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ടേ ഏതൊന്നിനും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അത് തെറ്റിയാൽ ഒരു ശരീരമാണെങ്കിലും അത് തളർന്നു വീഴുകയോ നശിച്ചു പോവുകയോ ചെയ്യും, അത് നമുക്കറിയാൻ കഴിയും. എന്നതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയ, ഒരു മീസാൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു തുലാസ് എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഒരു തൂക്കിക്കണക്കാക്കി മാനവരാശിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വളരെ ആവശ്യമായ രൂപത്തിൽ വിശദീകരിച്ച ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ മീസാൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ യുക്തിഭദ്രമായ കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. എല്ലാം യുക്തിഭദ്രമായ കാര്യങ്ങൾ. മനുഷ്യനെ ഹദീസുകളിലെ പോലെ യുക്തി ചോദിക്കണ്ട എന്നല്ല, ഹദീസുകളുടെ വിഷയതാണ് അത്, ഞാൻ പിന്നീട് പറയുന്നില്ല, അതിപ്പോ കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, യുക്തിക്ക് ഒരു സ്ഥാനവും മതത്തിലില്ല എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു ലേബിളിലാണ്, ആ ഒരു തത്വം മുന്നിൽ വെച്ച്, ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഹദീസുകളെ മുഴുവൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഏതൊരു ഹദീസ് നമ്മൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴും അതിനെ യുക്തി നമ്മൾ ചോദിച്ചാൽ അവർ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരിക, നമ്മെ പഠിപ്പിക്കുക യുക്തി ചോദിക്കരുത് എന്നാണ്. യുക്തി ചോദിക്കാൻ പാടില്ല, കാരണം ഈ യുക്തി ചോദിക്കാൻ പാടില്ല എന്ന ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഹദീസുകളെ മുഴുവൻ നമ്മെ ഉൾക്കൊള്ളാനും നാം സ്വീകരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ശുദ്ധമായ മണ്ണുകൊണ്ട് മുഖവും കൈയും തുടക്കണമെന്നാണ് 4:43 സൂറത്തുൽ അന്നിസാ 43 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വച്ചിട്ടുള്ളത്, അർത്ഥം എഴുതി വച്ചിട്ടുള്ളത്. 4:43 സൂറത്തുൽ അന്നിസായിലെ 43 വചനത്തിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത്, ഇന്ന് ഏത് മലയാളത്തിലുള്ള പരിഭാഷ എടുത്തു നോക്കിയാലും അറിയാം, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോയി വന്നിട്ട് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ശുദ്ധമായ മണ്ണുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തുടക്കണമെന്ന്. ഇതിലെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ ആദിവാസികൾ വരെ ചെയ്യാത്ത കാര്യമാണ്, അവർക്ക് വരെ മനസ്സിലാകാത്ത യുക്തിയാണത്. അവർ വരെ ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഇലയോ മറ്റതോ എന്തെങ്കിലും എടുത്ത് തുടച്ച് വൃത്തിയാക്കുകയാണ് അവർ വരെ ചെയ്യുക. ഇത് ഞാൻ പല പണ്ഡിതന്മാരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മതത്തിൽ യുക്തി ചോദിക്കേണ്ടതില്ല, അള്ളാഹുവും അവന്റെ ദൂതനും എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി, അതിലെ യുക്തി നമ്മൾ ചോദിക്കേണ്ടതില്ല എന്നാണ്. അപ്പൊ യുക്തിഭദ്രമല്ലാത്ത ഒരു ആശയമാണ് ഹദീസിന്റേത്. ഖുർആനിനെ ഹിക്മത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വളരെ യുക്തിമത്തായ ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് വിശുദ്ധ ഖുർആനിനെ അൽ ഹിക്മത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനുൽ ഹക്കീം, ഹിക്മത്തുള്ള ഖുർആൻ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം, ഹിക്മത്തുള്ള ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നൂറ് എന്ന്, സിറാത്തുൽ മുസ്തഖീം എന്ന്, തിബിയാനെന്ന്, മീസാനെന്ന്, അത് ഇങ്ങനെ പല പേരുകളിലാണ് വിശുദ്ധ ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഒരു ഗുണങ്ങൾക്കും ഒരു ഗുണവും നൽകാൻ പറ്റിയ ഒന്നല്ല ഖുർആനിന് പുറമെ മനുഷ്യ നിർമ്മിതമായ ആശയങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ, ദൈവത്തിന് പുറമെ ഒരു ഇലാഹിനെ, ഒരു രക്ഷിതാവിനെ നാം സ്വീകരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ആ ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ മാത്രമേ നാം പ്രമാണമായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ അടിവരയിട്ട് പറയാനുള്ള ഒരു കാര്യം. നമ്മളുടെ ഇലാഹായിട്ട്, നമ്മുടെ രക്ഷാധികാരിയായിട്ട് അള്ളാഹുവിനെ മാത്രമേ നാം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇത് ഭൂരിപക്ഷം ആളുകളും വാക്കുകൊണ്ടെങ്കിലും സമ്മതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ഇലാഹാക്കാൻ പറ്റൂ എന്ന്. പക്ഷേ വാക്കുകൊണ്ട് അത് അങ്ങനെ സമ്മതിച്ചാലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളും ആളുകളും ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ വാക്കുകൊണ്ടെങ്കിലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ വേദമായ വിശുദ്ധ ഖുർആൻ മാത്രം മതിയാകില്ല നമുക്ക് പ്രമാണമായിട്ട്. പിന്നെ എന്തുകൂടി വേണം? മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ, മനുഷ്യനിർമ്മിതമായ ഗ്രന്ഥങ്ങൾ കൂടി നമുക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ മതം പൂർണ്ണമാവുകയുള്ളൂ, ഇസ്ലാം സമ്പൂർണ്ണമാവുകയുള്ളൂ, ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു പറയുന്ന ഒരു ആയത്ത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വത്തലും ആ ഊഹിയയിലേക്ക് മീൻ കിതാബി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ വേദത്തിൽ നിന്ന് നിനക്ക് വഹിയായിട്ട് നൽകിയത്. വഹി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്ദേശം ദൂതന്മാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ് വഹി എന്ന് പറയുന്നത്. അറബിയിൽ വഹി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ വത്തലും ആ ഊഹിയയിലേക്ക, നിന്നിലേക്ക് വഹി നൽകപ്പെട്ട നീ കിതാബി റബ്ബിക്ക നിന്റെ രക്ഷിതാവിന്റെ വേദത്തിൽ എന്നുള്ളത് നീ അവർക്ക് വായിച്ചു കേൾപ്പിക്കുക. എന്നിട്ട് പറയണല്ല മുബദ്ദില, അതിനെ ഭേദഗതി ചെയ്യുന്നവനില്ല. ഈ കലിമാത്തിഹി, അതിന്റെ വചനങ്ങളെ. വലൻ തെജിത മിന്ദൂനിഹി, ആ അള്ളാഹുവിനു പുറമെ നീ കണ്ടെത്തുകയും ഇല്ല. മുൽസഹദ, ഒരു അവലംബവും നിനക്ക് കണ്ടെത്താനും കഴിയില്ല. വേറെ ഇതിന്റെ മുമ്പ് ഒരു വചനം, ഇതിന്റെ തൊട്ടു മുമ്പുള്ള വചനം, മാ ലഹും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ. മാ ലഹും മിൻ വലിയ്യിൻ, ആ ജനങ്ങൾക്ക് ഒരു മിൻ ദൂനിഹി, ദൈവത്തെ കൂടാതെ ഇല്ല. മിൻ വലിയ്യിൻ, ഒരു രക്ഷാധികാരിയില്ല. വലാ യുശ്രിക്കു ഫീ ഹുക്മിഹി അഹദ, അവന്റെ വിധിയിൽ അവൻ ആരെയും പങ്കു ചേർക്കുകയില്ല. അപ്പൊ അള്ളാഹുവിൽ മാത്രമല്ല, ദൈവികമായ വിധിയിൽ വരെ മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ ഇപ്പൊ സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗത്ത് മാത്രം മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല എന്നുള്ള ഈ രംഗത്തുള്ള ശിർക്ക് മാത്രമേ ഇന്ന് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതിനേക്കാൾ വലിയ ശിർക്ക്, അത് ഒരു ശിർക്ക് തന്നെയാണ് അല്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ശിർക്ക് ആ ദൈവത്തിന്റെ വിധിയിൽ, അവൻ നമുക്ക് അവതരിപ്പിച്ചു തന്ന ദൈവീകമായ വിധിക്ക് പുറമെ വേറെ ഒരു വിധിയെ, ആ വിധിയിൽ മറ്റൊരാളെ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ ഇതിലേക്ക് കടത്തിക്കൂട്ടുക, ഇതിലേക്ക് പ്രവേശിപ്പിക്കുക, ഇതിൽ കൂട്ടിച്ചേർക്കുക. ഇത് ഒരിക്കലും അല്ലാഹു ചെയ്യുകയില്ല, അവൻ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ശേഷമാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് ഒരാ ഈശ്വരിക്കു ഫി ഹുക്മിഹി അഹദ, ഒരാളെയും അവന്റെ വിധിയിൽ അവൻ പങ്കു ചേർക്കുകയില്ല, പങ്കാളിയാക്കുകയില്ല എന്നല്ലാഹു പറയുന്നു. അൽകഹ്ഫ് 26-ാമത്തെ വചനം. എന്നിട്ടാണ് 27-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വത്തുലുമാ ഊഹിയ ഇലൈക, നിനക്ക് ഞാൻ വഹിയായിട്ട് നൽകിയതെന്തോ, അതെന്താണ്, നീ കിതാബി റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ വേദത്തിൽ നിന്നും നിനക്ക് ഞാൻ വഹിയായി നൽകപ്പെട്ടത് നീ വായിച്ചു കേൾപ്പിക്കുക. എന്നിട്ട് പറയാനില്ല മുബദ്ദില, ഇനി ഇതിനെ, ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന ഈ കലിമാത്തുകൾക്ക്, ഈ വചനങ്ങൾക്ക് ഭേദഗതി, ബദല്, അതിനൊരു പകര വെക്കുന്നവൻ വേറെ ഒരാളുമില്ല എന്ന് വളരെ ശക്തിമത്തായിട്ട്, വളരെ ശക്തിയായിട്ട് അള്ളാഹു പറയാം. ഇത് പറഞ്ഞ ഈ നാവ് കൊണ്ട് ഓതിക്കൊടുക്കുകയാണ് പ്രവാചകൻ ഈ ആയത്തുകൾ. ഈ പറഞ്ഞ ആയത്തുകൾ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ നാവിലൂടെ ആ ജനതയെ പഠിപ്പിക്കാം. ആ പ്രവാചകൻ രാ മുബദ്ദിലി കലിമാത്തിഹി, ദൈവികമായ വചനങ്ങൾക്ക് ഭേദഗതി, ഒരു പകരം കൊണ്ടുവരുന്നവൻ ആരുമില്ല എന്ന് പറഞ്ഞ അവന് പുറമെ ഞാൻ ഒരു അവലംബവും മറ്റൊരാളെയും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് നബി തന്നെ സ്വന്തമായിട്ട് അതിന് ഭേദഗതി വരിക, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഭേദഗതി വരിച്ച അള്ളാഹുവിന്റെ വചനം ഒന്ന് പറയാം, അതിന് ഭേദഗതി മുഹമ്മദ് നബി പറയാം, അതിന് വിരുദ്ധമായിട്ട് മുഹമ്മദ് നബി പറയാം. ഇങ്ങനെ മുഹമ്മദ് നബിയുടെ പേരിൽ എഴുതിയുണ്ടാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ഹദീസുകളാണ് ലോകത്ത് നിർമ്മിച്ചിട്ടുള്ളത്, ലക്ഷക്കണക്കിന് ഹദീസ്. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് മുഹമ്മദ് നബിയുടെ പേരിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ചിട്ട് ഇമാം ബുഖാരി 600,000 ഹദീസുകൾ അയാൾ മനഃപ്പാഠമാക്കി എന്നാ പറയുന്നത്. അതിലെ രസകരമായ കാര്യങ്ങളൊക്കെ വേറുണ്ട്, അത് തുടർന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഹദീസ് ക്രോഡീകരിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഹദീസൊക്കെ തേടിയിട്ട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ അദ്ദേഹം സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു നമസ്കാരത്തിന്റെ രൂപം, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ രൂപം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം മുഹമ്മദ് നബിയുടേതാണെന്ന് ഇവർ പറയുന്നത് പോലെയാണെങ്കിൽ കിട്ടണമെങ്കിൽ, ഒരു നമസ്കാര രൂപത്തിനാണെങ്കിൽ ഒരു പള്ളിയിൽ കയറിയിരുന്ന് ഒന്നോ രണ്ടോ വക്കത്തിന് അവരുടെ കൂടെ ഇരുന്നാൽ തന്നെ നമസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളും ആ നമസ്കാരത്തിലെ രൂപവും അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളും അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിന് മാസങ്ങളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ കൊല്ലങ്ങളോ ഒന്നും സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ ഉടനെ ഇവർ പറയും, ഞാൻ വിഷയത്തിലിന്റെ ആമുഖം ആയിട്ടുള്ള ഞാൻ സഹോദരങ്ങളെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ഇവരെ പറയുന്നത് ബുഖാരി 600,000 ഹദീസുകൾ മനഃപ്പാടമാക്കിയെന്നാണ്. ഒരു ചെറിയ ചരിത്രം ഒരു അല്പം പറഞ്ഞിട്ട് ഖുർആനിലേക്ക് വരാം. ഇത് ഹദീസുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മുടെ വിഷയമല്ല. എന്നാലും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗത്ത് വിശദീകരിക്കും. 600,000 ഹദീസുകൾ പഠിച്ച ബുഖാരി, മനഃപ്പാടമാക്കിയ ബുഖാരി അല്ലെങ്കിൽ എഴുതിവെച്ച ബുഖാരി, ഇന്ന് നിങ്ങൾ ബുഖാരി എടുത്തു നോക്കിയാൽ ആവർത്തനങ്ങളോടു കൂടിയാൽ 7,000 ഉണ്ടാവും. ആവർത്തനങ്ങൾ ഒഴിവാക്കിയ ഒരു 3,000 ഉണ്ടാവും. 3,000 അല്ലെങ്കിൽ അല്പം മേലോട്ട് താഴോട്ടോ വരും, കറക്റ്റല്ല. ആവർത്തനങ്ങളോടുകൂടി 7,000 അതന്നെ കൂട്ടുക. അപ്പൊ 593,000 ഹദീസുകൾ ബുഖാരി തന്നെ തള്ളി. ഇപ്പോ ഹദീസിനെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഹദീസ് നിഷേധികൾ എന്ന് പറയാറ്. ഞാൻ പറയല്, ഹദീസ് നിഷേധിച്ചിരിക്കുന്നത് ആദ്യം അള്ളയും അല്ലാന്റെ റസൂലാണ്. അതുശേഷം ഹദീസ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ആ ഭാഗം എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇപ്പൊ ഒരു തുടക്കം എന്നുള്ള നിലക്ക് ആ ഒരു പോയിന്റ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നെ. അപ്പോ ഹദീസ് ഇന്ന് പറയുന്ന ബുഖാരി പോലെയുള്ള ഹദീസ് എന്ന വേടന്യ വാക്കന്യ ഖുർആനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇനി പോട്ടെ, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഈ ഹദീസ് എന്നുള്ള അർത്ഥത്തിൽ ആണെങ്കിൽ ആ ഹദീസിനെ നിഷേധിച്ച ആള് അള്ളയാണ്, പിന്നെ മുഹമ്മദ് നബിയാണ്. ഇനി അവരെ രണ്ടാളെയും മാറ്റി നിർത്തിയാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഹദീസ് നിഷേധി ബുഖാരിയാണ്. അതെന്താ പറയാൻ കാരണം, ഞാൻ പറഞ്ഞത് 600,000 ഹദീസുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആവർത്തനങ്ങളോട് കൂടി 7,000 ആണെങ്കിൽ 593,000 ഹദീസുകൾ അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 7,000 ആവർത്തനങ്ങളോട് കൂടിയ ഈ 7,000 ഹദീസുകൾ തള്ളുന്ന നമ്മളാണോ? 593,000 ഹദീസുകൾ ഇന്ന് കിട്ടാനില്ല, പക്ഷെ അയാൾക്ക് കിട്ടിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രത്യേകതകളൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ഹദീസ് കിട്ടിയാൽ അദ്ദേഹം കുളിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് അതിനുശേഷം അത്ര ആ ഹദീസ് എഴുതി വെക്കും. അത് തന്നെ കളവാണ്, അതൊന്നും വിശ്വാസയോഗ്യതല്ല, അതൊന്നും യുക്തിക്ക് യോജിക്കുന്ന വാദങ്ങളെയല്ല. പല പ്രത്യേകതകളിലും പല മഹത്വങ്ങളും അയാള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മഹത്വങ്ങൾ വരെ പറഞ്ഞുപോയി. അതെന്താണ്, ഒരു ഹദീസ് എനിക്ക് കിട്ടിയാൽ ഞാൻ വന്ന് കുളിച്ച് അപ്പൊ എത്ര 600,000 ഹദീസുകൾക്ക് 600,000 കുളി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് 12,000 റക്അത്ത് നമസ്കാരം. ഞാൻ ചോദിച്ചു, ആ നിസ്കാരത്തിന് എന്ത് നിയ്യത്താ വെച്ച? അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇങ്ങനെ ഹദീസിന് ഈ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന നമ്മളെ ഹദീസ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഹദീസ് വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുന്നതാണ് മതി. അത്രമാത്രം വൈകൃതങ്ങൾ, അത്രമാത്രം വൈകല്യങ്ങൾ, ബാലിശമായ കാര്യങ്ങൾ പ്രവാചകനെയും ഇസ്ലാമിനെയും ദൈവത്തെയും നിന്ദിക്കുന്ന കാര്യങ്ങളാണ്, അത്രമാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ബുഖാരി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ എന്നാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഹദീസുകൾ വിശ്വസിക്കുന്ന ആളാണെന്ന് പറയാനാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മടിയുള്ള, മാനക്കേടുള്ള, അപമാനം തോന്നുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധി എന്ന് പറയുന്നത് ഞാൻ എന്റെ ഒരു യോഗ്യതയായിട്ട് സ്വീകരിക്കാം. പക്ഷെ ഞാനിവിടെ അവതരിപ്പിച്ചത് എന്താണ്, അങ്ങനെ നിങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നവൻ എന്ന് പറയുകയാണെങ്കിൽ ബുഖാരിയെയാണ് ആദ്യമായിട്ട് പറയേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ അതിന് കാരണം 593,000 ഹദീസുകൾ അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞു. അപ്പോ ഈ ഇങ്ങനെ എഴുതിയുണ്ടാക്കിയ, അത് പ്രവാചകന്റെ മരണത്തിന് ശേഷം ഇതൊക്കെ അറിയില്ല, പല സാധാരണക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ വിഷയം എന്റെ കേൾവിക്കാരായ നിങ്ങൾക്കിത് കേട്ട് പരിചയമുള്ള കാര്യമാണെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ പറയാനുള്ള കാരണം, പല സാധാരണക്കാരുടെയും വിചാരം ഇതൊക്കെ റസൂലിനെ ശേഖരിച്ച് എഴുതി വെച്ചതാണെന്നാണ് പല ആളുകളുടെയും ധാരണ. അല്ല, പ്രവാചകൻ മരിച്ച് 200 ചില്ലാനും വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹദീസ് പണ്ഡിതന്മാരൊക്കെ ജനിക്കുന്നത് തന്നെ. 205 ശേഷമാണ് എല്ലാവരും ജനിക്കുന്നത്. 306 താഴെയാണ് എല്ലാവരും മരിക്കുന്നത്. കൃത്യമായി 205 മുതൽ ഒരു 10-15 വർഷത്തിന്റെ ഇടയിൽ ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും ജനിക്കുകയും ഒരു 306 ഉള്ളിൽ ഇവരൊക്കെ മരിക്കുകയും, അതായത് ചുരുക്കി പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിലാണ് ഈ ഹദീസ് നിർമ്മാണം നടക്കുന്നത് എന്നാണ്. ദൈവത്തിന്റെ ഒരു പ്രമാണം അത് പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് ഉറപ്പില്ല എന്ന് വന്നാൽ തന്നെ, അതിൽ അസത്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് എന്ന് വന്നാൽ തന്നെ, അതിന്റെ വിശ്വാസ്യത എന്താ എത്രമാത്രമുണ്ട് എന്ന് എന്റെ സഹോദരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. സാധാരണ അവർ പറയേണ്ടത് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഹദീസ്. ഇതെല്ലാവരും സമ്മതിക്കുന്നു, അതിൽ അസത്യങ്ങളുണ്ട്, അർദ്ധസത്യങ്ങളുണ്ട്, കുറച്ചൊക്കെ സത്യങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം മിക്സഡായ, എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു ഗ്രന്ഥത്തെ പ്രമാണമാക്കുക എന്നത് തന്നെ ശരിയല്ല. അങ്ങനത്തെ ഒരു ഗ്രന്ഥം തന്നെ ആ രൂപത്തിൽ ഒരു പ്രമാണം തന്നെ അള്ളാഹു കൊടുത്തേക്കൂല. കാരണം അവന്റെ മുമ്പിൽ, അവന്റെ കോടതിയിൽ മനുഷ്യരെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ മനുഷ്യരോട് പൂർണ്ണമായ സത്യം ഉൾക്കൊള്ളുന്ന, എന്റേതാണെന്ന് ഉറപ്പുള്ള ഒരു വേദം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് സത്യങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രമാണമായി കിട്ടിയത് എന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് ശരി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ന്യായം പറഞ്ഞ് ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒഴിവ് കഴിവ് പറയാനുള്ള അവസരം പോലും ഇല്ലാത്ത ആ രൂപത്തിൽ പൂർണ്ണമായ സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തെ മാത്രമേ അള്ളാഹു മനുഷ്യർക്ക് പ്രമാണമായി നൽകുകയുള്ളൂ എന്നാണ് നമുക്ക് സൂചിപ്പിക്കാൻ. അപ്പോൾ അവന്റെ ഈ വചനങ്ങളെ ഭേദഗതി വരുത്തുന്നവൻ ആരുമില്ല. അപ്പോ ഇവിടെ ഞാനിപ്പോൾ സൂറത്ത് അൽ കഹ്ഫിലെ 26-ാമത്തെയും 27-ാമത്തെയും വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, ആ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹില്ല, അവന്റെ വിധിയിൽ അവൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, അവൻ നൽകപ്പെട്ട വഹിയായിട്ട് നൽകപ്പെട്ട ആ വേദമാണ് മുഹമ്മദ് നബി ജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കേണ്ടത്, ആ വേദത്തെയാണ് കല പിന്തുടരുകയും ചെയ്യേണ്ടത്, അതിന് ഭേദഗതി വരുത്തുന്നവൻ ആരുമില്ല എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് അള്ളാഹു പറയാം, ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹിദ, ദൈവത്തെ കൂടാതെ എന്നെ രക്ഷിക്കുന്നവൻ ആരുമില്ലെന്നും അവനൊഴികെ ഒരു അവലംബവും ഞാൻ കണ്ടെത്തുകയില്ലെന്നും നീ പ്രഖ്യാപിക്കുക. ഇതാണ്. അപ്പൊ അള്ളാഹു ആണ് ഒരു മനുഷ്യന്റെ ഇലാഹ്, അവൻ മാത്രമാണ് ഇലാഹ്, അവന് പുറമെ വേറൊരു ഇലാഹില്ല എന്നതുപോലെ തന്നെ ആ അള്ളാഹുവിന്റെ വേദമായ വിശുദ്ധ ഖുർആനിന് പുറമെ വേറെ ഒരു പ്രമാണവും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ കാര്യം അള്ളാഹു ചോദിക്കുന്നത് ഒരു നിഷേധാത്മക രൂപത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോലെ തന്റെ ദാസന്, ഇത് ചോദ്യമായിട്ടാണ്, ഒരു ചോദ്യരൂപത്തിലാണ് അള്ളാഹു ചോദിക്കുന്നത്. അലൈസ അല്ലാഹു, ഈ വാക്ക് എന്റെയൊക്കെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ആയത്താണ്. അതായത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തൗഹീദിന്റെ ചേദുകളിൽ നിന്നൊക്കെ നാം സ്ഥിരം കേട്ടിരുന്ന, എന്റെ കുട്ടിക്കാലം മുതൽ കേട്ടിരുന്ന ഒരായത്താണ്. തന്റെ ദാസൻ അള്ളാഹു മാത്രം മതിയാകില്ലേ? അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അബ്ദിന്, തന്റെ ദാസന്, തന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന അവന്റെ ദാസന് അള്ളാഹു മാത്രം കാഫിൻ, മതിയായവനല്ലയോ? അവനെ കൂടാതെയുള്ള ആളുകളെ പറഞ്ഞുകൊണ്ടാണ് അവർ നിന്നെ ഭയപ്പെടുത്തുന്നത്, എന്നാൽ നിനക്ക് ആ അള്ളാഹു തന്നെ മതി എന്നാണ് പറയുന്നത്. അള്ളാഹു ഓരോ മനുഷ്യനോടും ചോദിക്കുന്നതാണ്, തന്റെ ദാസന് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ട ദൈവത്തിന്റെ ദാസന് ആ ദൈവം തന്നെ മതിയായവനല്ലയോ എന്ന് ചോദിച്ചാൽ മതിയായവനാണ് എന്നാണ് എന്റെ ഉത്തരം. മതിയായവനാണ്. പല ആയത്തുകളിലും ഈ അള്ളാഹു മാത്രം പോരെ എന്ന് അള്ളാഹു ചോദിക്കുന്നു. യാ അയ്യുഹൻ നാസു ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അൽ ഫാത്തിർ, സൂറത്തു അൽ ഫാത്തിർ മൂന്നാം വചനത്തിൽ പറയണം. ഏ മനുഷ്യരെ, ദുക്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ചോദിക്കണം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ, നിങ്ങൾക്ക് ഉപരി ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് രിസ്ക്, നിങ്ങൾക്ക് വേണ്ട വസ്തുക്കളൊക്കെ പ്രദാനിക്കുകയും നൽകുകയും ചെയ്യുന്ന ഒരു സ്രഷ്ടാവായിട്ട് അള്ളാഹുവല്ലാതെ വേറെ വല്ല ആളുകളുമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അതിന്റെ ഉത്തരം. അവനല്ലാതെ വേറൊരാളില്ല. എന്നിട്ട് ചോദിക്കാൻ, പിന്നെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എന്താണ് അവന്റെ പേരിൽ കളവ് കട്ടിക്കും ചമച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹുവല്ലാതെ ഒരു സൃഷ്ടാവില്ല. അതാണ് ഹൽ മിൻ ഖാലിഖിൻ ഗൈറുള്ള, അള്ളാഹുവല്ലാതെ ഒരു സൃഷ്ടാവ് വല്ലവരും നിങ്ങൾക്കുണ്ടോ? യർസുഖുക്കും, നിങ്ങൾക്ക് നൽകുന്ന, നിങ്ങൾക്ക് പ്രദാനിക്കുന്ന, മിനസ്സമായി വല്ലാറിലെ ഉപരിഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വേണ്ട വസ്തുക്കളൊക്കെ സംവിധാനിക്കുകയും അത് നിങ്ങൾക്ക് റസഖ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവായിട്ട് അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ്. വേറെ രാജ്യത്തിൽ അള്ളാഹു ചോദിക്കാൻ സൂറത്തുൽ അൻആം 164 വചനത്തിൽ, ഖുൽ ആ ഗൈറുല്ലാഹി അബ്ഗീ റബ്ബൻ, നീ പ്രഖ്യാപിക്കുക മുഹമ്മദ് നബിയെ, ആ ഗൈറുല്ലാഹി അള്ളാഹുവിന് പുറമെ, അബ്ഗീ റബ്ബൻ, ഞാനൊരു രക്ഷിതാവിനെ തേടുകയോ ഞാനൊരു രക്ഷിതാവിനെ അന്വേഷിക്കുകയോ, വഹുവ റബ്ബു കുല്ലി ശൈഇൻ, അവൻ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കും. അപ്പൊ എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായിരിക്കെ അങ്ങനെയുള്ള ഒരു രക്ഷിതാവിന് പുറമെ ഞാൻ വേറൊരു രക്ഷിതാവിനെ അന്വേഷിക്കുകയോ തേടുകയോ ചെയ്യുകയാണോ എന്ന് അള്ളാഹു മുഹമ്മദ് നബിയോട് പറയാനും പ്രഖ്യാപിക്കാനും സൂറത്ത് അൻആം 164 വചനത്തിൽ പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞു, റാസിഖായിട്ട്, ഖാലിഖായിട്ട്, റബ്ബായിട്ട്, ഇലാഹായിട്ട്, ഇങ്ങനെ ഇതിലൊന്നും വേറെ അള്ളാഹുവല്ലാതെ വേറൊരാളില്ല, വേറൊരാളെ തേടേണ്ടതില്ല, വേറൊരാളെ അന്വേഷിക്കേണ്ടതില്ല. ഇനി നമുക്ക് പറയാനുള്ളത്, ഇത് ഇപ്പോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൈതൃകമായി വിശ്വസിച്ചു പോരുന്ന നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരൊക്കെ സമ്മതിക്കും. ഇത് ശരിയാണ്. ഖാലിഖായിട്ട് അള്ളാഹു, റാസിഖായിട്ട് അള്ളാഹു, റബ്ബായിട്ട് നമ്മുടെ രക്ഷിതാവ്, ഇലാഹായിട്ട് അള്ളാഹു, ഇതും വേറെയുണ്ടോ? വേറെ ഞാൻ അന്വേഷിക്കുകയോ, ഞാൻ അന്വേഷിക്കുകയില്ല. അന്വേഷിക്കുകയോ എന്ന് ചോദിച്ചാൽ അതിന്റെ നിഷേധാത്മക രൂപത്തിലാണ് ആ പറയുന്നത്, ഞാൻ അന്വേഷിക്കുകയില്ല. ഇനി പറയുന്നത്, എങ്കിൽ ആ ദൈവത്തിന്റെ തന്നെ, ആ ദൈവത്തിന്റെ തന്നെ വേദത്തെ മാത്രമേ ഞാൻ എന്റെ പ്രമാണമായിട്ട് സ്വീകരിക്കുകയുള്ളൂ, അത് പോരെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇവിടൊക്കെ അള്ളാഹു മതി എന്ന് പറയും. ഇലാഹായിട്ട് അള്ളാഹു പോരെ എന്ന് ചോദിച്ചാൽ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന് ചോദിച്ചാൽ ബല, മതി എന്ന് പറയും. പക്ഷേ ഇനി ചോദിക്കുന്ന ഒരായത്തിന്റെ സൂറത്ത് അല്ലാങ്കബൂത്ത് 51 വചനത്തിൽ അള്ളാഹു ചോദിക്കാൻ, അവലം യക്ഫിഹിം അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്ല അലൈഹിം, അവലം യക്ഫിഹിം, അലൈസ അല്ലാഹു ബികാഫിൻ, അതേ തന്നെ, അവലം യക്ഫിഹിം, അവർക്ക് മതിയാകില്ലേ, അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്ല അലൈഹിം, അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന ഒരു അൽകിതാബ്, ഒരു അൽകിതാബ് നിന്റെ മേൽ ഞാൻ അവതരിപ്പിച്ചു തന്നാൽ, നാം തീർച്ചയായും നിന്റെ മേൽ അവതരിപ്പിച്ചു തന്നാൽ അവർക്കത് മതിയാകില്ലേ. ഇനി ആ അൽകിതാബിന്റെ ഒരു പ്രത്യേകത പറയുന്നത് നോക്കൂ, ഇന്നഫീദായിക്ക, ആ അൽകിതാബിലുണ്ട് റഹ്മത്തിൻ, കാരുണ്യമുണ്ട്, അതിൽ കാരുണ്യമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം അതല്ല പറയുന്നത്, ഇത് കാരുണ്യമായിട്ട് കാണുന്നില്ല നമ്മുടെ സമൂഹം. ഇന്ന് നമ്മുടെ സമൂഹം പറയുന്നത് ഖുർആൻ ഓതിയാൽ അല്ലെങ്കിൽ ഖുർആൻ വായിച്ചാൽ ഭിന്നത ഉണ്ടാവുകയാണ് ചെയ്യാന്ന്. അപ്പൊ അത് കാരുണ്യമാണോ അദാബാണോ എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഒരു വേദം വായിച്ചാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ നമ്മുടെ സംശയങ്ങൾ സമ്പൂർണമായും നമ്മുടെ സംശയങ്ങളൊക്കെ തീരത്തക്ക രൂപത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആവുമ്പോഴാണ് അത് റഹ്മത്താകുന്നത്, അത് കാരുണ്യമാകുന്നത്. നേരെ മറിച്ച് ആ പുസ്തകം വായിക്കുന്നതോടുകൂടി നിലവിലില്ലാത്ത ഒരുപാട് സംശയങ്ങളും ഭിന്നതകളും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ, എന്നിട്ടോ ആ ഭിന്നത തീർക്കണമെങ്കിലോ സത്യമാണെന്ന് ഉറപ്പില്ലാത്ത, മുഴുവൻ സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ആര് പറഞ്ഞു എന്ന് അന്വേഷിക്കണം. അത് പറയുന്ന റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ എത്ര ആളുകൾ കളവ് പറയുന്നവരുണ്ടെന്ന് അന്വേഷിക്കണം. ഇതൊന്നും പറ്റൂലെങ്കിൽ പിന്നെ നമ്മുടെ പുരോഹിതന്മാരെ വിശ്വാസത്തിലെടുത്ത് നമുക്ക് അവരെ പിന്തുടരാനേ പറ്റുള്ളൂ, ഒരു പ്രമാണം സ്വീകരിച്ച് മുസ്ലിം ആകാൻ കഴിയും. നേരെ മറിച്ചിപ്പോ ദൈവത്തിന്റെ ഒരു വേദഗ്രന്ഥം അവൻ കൊടുത്തയച്ച സന്ദേശം പഠിച്ച് മനസ്സിലാക്കി തനിക്കൊരു മുസ്ലിം ആകണമെന്നൊരാള് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ ആരൊക്കെ സത്യസന്ധന്മാരുണ്ട്, ആരൊക്കെ കളവ് പറഞ്ഞവരുണ്ട്, അതിന്റെയൊക്കെ പിന്നെ അപ്രായോഗികത ഞാന് ആ ഭാഗം വിശദീകരിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ സാധ്യമാകുമോ എന്നുള്ളത്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ വരെ മുഹമ്മദ് നബിയുടെ കൂടെ നടന്നിരുന്ന ആളുകളിൽ എത്രമാത്രം സത്യസന്ധന്മാരുണ്ട്, കപടന്മാരുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന റസൂലിനെ അറിഞ്ഞിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങളിൽ പറഞ്ഞതാണ് സൂറത്ത് തൗബ. എന്റെ സഹോദരങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്ത് തൗബ ആദ്യം മുതൽ അവസാനം വരെ എന്ന് വായിക്കും. മുഹമ്മദ് നബിയുടെ കൂടെ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറയാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ കച്ചുകെട്ടി കളവ് കെട്ടി പറയുകയും അദ്ദേഹത്തിന് പാരവെക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുകയും പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തെ പറയാത്തത് പറയുകയും ചെയ്തിരുന്ന ആളുകൾ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് നബിക്ക് പോലും അവരെ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ ആ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് സഹോദരങ്ങൾക്ക് അത് മനസ്സിലാക്കി തരും. അപ്പൊ ഇതൊരു കാരുണ്യമാണ് എന്ന് പറയുമ്പോൾ ഈ വേദം ഒരു കാരുണ്യമാകുന്നത് എപ്പോഴാണ്? ഇത് മാനവരാശിക്ക് മോചനം നൽകുന്നതായിരിക്കണം, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കണം ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം അവരുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതോടുകൂടി അവരുടെ ദുരിതങ്ങൾ ഈ ദുനിയാവിലും നാളെ യൗമുല്ലാഹിറത്തിലുമുള്ള അവരുടെ ദുരിതങ്ങൾ തീരണം. ആ രൂപത്തിൽ സമ്പൂർണമായ ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥമാകുമ്പോഴാണ് അതിൽ കാരുണ്യമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അത് വിശ്വസിക്കുകയും അങ്ങനെ സമൂഹത്തിൽ സമാധാനമുണ്ടാക്കിക്കുകയും ചെയ്യുന്ന ജനതക്കുള്ള ഒരു അനുസ്മരണവുമാണ് ഉപദേശവുമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അലങ്കബൂത്ത് 51 പറയും. അപ്പൊ ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഇലാഹായിട്ട് അള്ളാഹു പോലെ എന്ന് ചോദിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്നു. റാസിഖല്ലേ ചോദിച്ചാൽ അതേ എന്ന് പറയുന്നു. ആകാശങ്ങളിൽ ഉപരിഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വസ്തുക്കൾ വിതരണം ചെയ്ത് തന്ന ആൾ അള്ളാഹു അല്ലേ എന്ന് ചോദിക്കുന്നു. സർവ വസ്തുക്കളുടെയും റബ്ബായ ആ റബ്ബിന് പുറമെ ഞാൻ വേറൊരാളെ അന്വേഷിക്കുകയോ എന്ന് ചോദിക്കാൻ അള്ളാഹു പ്രവാചകനോട് പറയുന്നു. ഇതൊക്കെ ചോദിച്ച അതേ അള്ളാഹു തന്നെയാണ് മുഹമ്മദ് നബിയോട് പറയുന്നത്. അവർക്ക് തീർച്ചയായും നാം തന്നെ നിന്റെ മേൽ അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന ഒരു വേദം, ഒരു അൽകിതാബ് ഇറക്കിക്കൊടുത്താൽ അവർക്ക് മതിയാകില്ലേ എന്നിട്ട് പറയാൻ ആ വേദത്തിന്റെ വിശേഷണം ഇന്ന ഫീ ദാലിക റഹ്മത്തുൻ ല റഹ്മത്തൻ, തീർച്ചയായും അതിൽ റഹ്മത്തുണ്ട്, വദിക്ര ഉപദേശവും ഒരു അനുസ്മരണവുമുണ്ട്, അത് വിശ്വസിക്കുകയും അത് വിശ്വസിച്ചുകൊണ്ട് സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് അതിൽ കാരുണ്യവും വിക്രയുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വേദഗ്രന്ഥത്തെ നാം എന്തിനാണ് തള്ളുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ആമുഖമായിട്ട് അങ്ങനത്തെ ഒരു വേദത്തെ മാത്രമേ നാം പിന്തുടരാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്. അത് സൂറത്ത് അഹ്റാഫിലെ തുടക്കത്തിലെ 1-2 വചനങ്ങളിൽ ആ കാര്യം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. ഇത്തവ്യവുമാ ഉൻജിലയിലേക്കും റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തവ്യോ മിൻ ദൂനിഹി ഔലിയ, ആ വേദത്തിന് പുറമെ നിങ്ങൾ വേറെ രക്ഷാധികാരികളെ നിങ്ങൾ സ്വീകരിക്കും. ഇവിടെ ഒരു ലേശം വിശദീകരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വന്നാൽ ഇന്ന് എഴുതി ചില ആളുകൾ പറയുന്നത് വലാ തത്തവ്യോ മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പിന്തുടരരുതെന്ന്. ഔലിയ അവരുടെ രക്ഷാധികാരികൾ. ഒരർത്ഥത്തിൽ അങ്ങനെ എടുത്താൽ തന്നെയും അള്ളാഹുവിനെ പുറമെ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വേദം പിന്തുടരരുത് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവം എന്ന് പറയുന്നതൊക്കെ ദൈവികമായ വ്യവസ്ഥിതിയിലേക്കാണ് അതൊക്കെ അർത്ഥമാക്കുന്നത്. പിന്നെ അങ്ങനെ ഒരർത്ഥമല്ലാതെ ഈ, അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പിന്തുടരാൻ പറ്റുമോ? അവിടെ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അപ്പൊ പിന്തുടരാൻ പറ്റുമോ? അള്ളാഹു എന്ന് പറയുന്നത് നമുക്ക് പിന്തുടരാൻ പറ്റിയ ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ പിന്തുടരരുത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ പിന്തുടരാൻ നമുക്ക് കഴിയണം. അപ്പൊ അവിടെ ആ ആയത്തിനെ പറയും, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. മാ ഉൻസില, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് മാ ഉൻസില, എന്താണോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ നിങ്ങൾ പിന്തുടരുകയും വലാ തത്തബിഉ, നിങ്ങൾ പിന്തുടരുകയും ചെയ്യരുത്. നിന്ദൂനിഹി, അതിനു പുറമെ നിന്ന് ആ അവതരിപ്പിക്കപ്പെട്ടതിന് പുറമെ നിങ്ങൾ പിന്തുടരരുത്. ഔലിയ, മറ്റു രക്ഷാധികാരികളെ. എന്താണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അതിന്റെ മുകളിൽ ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞു, കിതാബുൻ ഉൻസിലയിലേക്ക. ഒന്നാമത്തെ വചനത്തിൽ അഹ്റാഫിന്റെ തുടക്കത്തിൽ തന്നെ കിതാബുൻ ഉൻസിലയിലേക്ക, ഒരു കിതാബാണ് നിന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറ, ഫലാ യകുൻ ഫീ സദ്രിക, നിന്റെ മനസ്സിൽ, നിന്റെ മനസ്സിൽ ഉണ്ടാകരുത് ഹറജിന്, ഒരു വിഷമവും ഒരു പ്രയാസവും നിനക്കുണ്ടാകരുത്. ലിതുൻദിറ ബിഹി, അതുകൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ. അപ്പൊ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് ബിഹീനാണ്, ഖുർആൻ കൊണ്ട്, ആ കിതാബ് കൊണ്ട്. ഖുർആനും ഖുർആന് പുറമെ വേറെ ഏതൊക്കെങ്കിലും പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ഭാഷ അറിയുന്ന പണ്ഡിതന്മാർക്ക് അറിയാം, ബിഹിമാന്നാ പറയാ ഖുർആനും ഹദീസ് കൊണ്ടെന്ന് പറയുകയാണെങ്കിൽ. ലിതുൻദിറ ബിഹി, ആ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകാൻ, സാക്ഷീത് കൊടുക്കാൻ, വാണിങ് കൊടുക്കാൻ, നിനക്ക് ജനങ്ങൾക്ക് വാണിങ് കൊടുക്കാൻ ഒരു പ്രയാസവും നിന്റെ മനസ്സിൽ ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മാ ഉൻസില എന്താ എന്ന് വിശദീകരിച്ച ശേഷമാണ് അള്ളാഹു പറയുന്നത്. എന്താണ് മാ ഉൻസില, എന്താണ് പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വിശദീകരിച്ചു. ആ വിശദീകരിച്ചതിന് ശേഷമാണ് പറയുന്നത് എന്താണ്, ഇത്തബിഉ മാ ഉൻസില, നിങ്ങളിലേക്ക് മാ ഉൻസില എന്താണോ അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫ് തുടക്കത്തിൽ പറയുന്നു. ഇനി നമുക്ക് അടുത്ത കാര്യം ഒന്ന് പരിശോധിക്കാം. ഖുർആൻ മാത്രമേ സംശയമില്ലാത്ത സത്യമായിട്ടുള്ളൂ എന്നുള്ളത് അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. സമ്പൂർണമായ സത്യം ഉലൂമുൽ ഖുർആനും ഉലൂമുൽ ഹദീസൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട്, പഠിക്കുന്ന കാലത്ത്. ഈ ഉലൂമുൽ ഖുർആനിൽ ഒന്നും പറയാനില്ല, സമ്പൂർണമായ സത്യമാണ് വിശുദ്ധ ഖുർആൻ, അതിൽ അസത്യങ്ങളില്ല. കാരണം ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈ ഉലൂമുൽ ഹദീസിൽ സത്യവും അസത്യവും കൂടി കലരുന്നവയാണ്. അപ്പൊ സമ്പൂർണമായ സത്യം വിശ്വസിക്കണമെങ്കിൽ, അതിന്റെ പ്രസംഗം എന്റെ ഈ ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഒന്നുകൂടി പറയാം, വിശ്വസിക്കേണ്ട സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഈ അൽ കിതാബ് മാത്രമാണ്, അൽ ഖുർആൻ മാത്രമാണ്. ബാക്കി സമ്പൂർണ്ണ സത്യമല്ല, അത് സംശയമില്ലാതെ എല്ലാ പണ്ഡിതന്മാരും സമ്മതിക്കുന്നതാണ്, ഹദീസ് സമ്പൂർണ്ണ സത്യമല്ല എന്ന്. ഇനി അതവിടെ ഇരിക്കട്ടെ, അതിൽ എത്ര സത്യമുണ്ട് എന്ന് നമുക്ക് തുടർന്ന് പരിശോധിക്കാം. അപ്പൊ സമ്പൂർണമായ സത്യം, സംശയമില്ലാത്ത സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം അൽ ഖുർആൻ മാത്രമാണ്, അല്ലെങ്കിൽ അൽ കിതാബ് മാത്രമാണ്. അത് സൂറത്ത് അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാലിക്കൽ കിതാബ്, അതാണ് അൽ കിതാബ്, ലാ റൈബ്, സംശയിക്കേണ്ട. ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികളെ സൃഷ്ടിക്കാനുള്ള, അവിടെ ചെറിയതായിട്ടൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷെ ഇവിടെ വിശദീകരിച്ചാൽ സമയം നമ്മുടെ വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതുണ്ട്. അവിടെ ഒരു ലാമ വിശദീകരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന്, മുത്തഖികൾക്കല്ല, മുത്തഖികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ലാമ വായത്താണോ സബമ ഇല്ലത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ സംശയം. ഇപ്പൊ മുത്തഖികൾക്കുള്ള മാർഗദർശനം അതിലാണുള്ളതെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരർത്ഥമുണ്ട്, മുത്തഖികളെ ഉണ്ടാക്കി തീർക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം ഉൾക്കൊള്ളുന്ന അത് ഈ അൽ കിതാബാണ്. ആ അൽ കിതാബ് സംശയമില്ല എന്നാണ്. അപ്പൊ സംശയമില്ലാത്ത സമ്പൂർണമായ സത്യമുള്ള, സത്യം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം അൽ കിതാബ് അല്ലെങ്കിൽ അൽ ഖുർആൻ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഊഹങ്ങളാണ്, ലന്നാണ്, ഊഹങ്ങൾ. ആ ഊഹങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ഈ അൽ കിതാബിന്റെ സംരക്ഷണം മാത്രമേ അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളൂ. അത് വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, അൽ ഹിജ്ർ 9-ാമത്തെ ആയത്തിൽ. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ അദ്ദിക്റിന് അയാമല്ല ഖുർആനിന് നൂറ് എന്ന് പറഞ്ഞും, അൽ ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരൊന്നും സമ്മതിക്കാത്ത പല പേരുകളും വിശുദ്ധ ഖുർആനിൽ, ലിബാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ സന്ദർഭങ്ങളിൽ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞ അതാണ് വിശുദ്ധ ഖുർആനിന്റെ, അത് അതിന്റെ ഓരോരോ ഗുണങ്ങളനുസരിച്ചിട്ടാണ് ആ പേരുകളതെന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ അദ്ദിക്റിൻ, അപ്പൊ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥവും ഈ അൽ ഖുർആൻ അല്ലെങ്കിൽ ഈ അൽ കിതാബ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഈ സംരക്ഷണം ഏറ്റെടുത്ത് അത് ഈ രാജ്യത്ത് നിലനിർത്തി അല്ലെങ്കിൽ ഈ ലോകത്ത് നിലനിർത്തിയെങ്കിലേ, അല്ലെങ്കിൽ ജനങ്ങൾ ന്യായം പറയും, ഞങ്ങൾക്ക് നിന്റെ മാർഗദർശനം കിട്ടിയിരുന്നില്ല. കിട്ടിയ മാർഗദർശനങ്ങൾ തന്നെ ഊഹങ്ങളും അസത്യങ്ങളും ഉൾക്കൊള്ളുന്നവയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിഴച്ചു പോയത്. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ സംരക്ഷിച്ചു നിർത്തണം അവന്റെ വേദത്തെ. അത് സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്നവയായിരിക്കണം. അത് അള്ളാഹു സംരക്ഷണം സംരക്ഷിക്കുകയും വേണം. അപ്പൊ സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന, അള്ളാഹു സംരക്ഷിച്ചു നിർത്തിയ, മുത്തക്കികളെ ഉണ്ടാക്കി തീർക്കാനുള്ള മാർഗദർശനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം അൽ ഖുർആൻ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഈ ഖുർആനിന്റെ പ്രത്യേകത മാത്രം, വൈന്നഹു ലകിതാബുൻ അജീസ്. ഈ ഖുർആനാണെങ്കിൽ അജയ്യമായ ഒരു ഗ്രന്ഥമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷമാണ് പറയുന്ന ഫുസ്സിലത്തിലെ 41-42 വചനത്തിൽ അള്ളാഹു പറയാം, വൈന്നഹു ലകിതാബുൻ അജീസ്, അജയ്യമായ ഒരു എഴുത്ത്, അജയ്യമായ ഒരു ഗ്രന്ഥം. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ മിഥ്യകളൊന്നും അതിൽ പ്രവേശിക്കുകയില്ല, ബാത്തിൽ അതിൽ പ്രവേശിക്കുകയില്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും ന്യായാധിപനും യുക്തിജ്ഞനുമായ ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതുമാണ് അത് എന്നുള്ളതാണ്. അതാണ് ഖുർആൻ. ഖുർആനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതാണ് ഹദീസ് എന്ന രൂപത്തിൽ എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, എന്റെ സഹോദരൻ, എന്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഇവിടെ കൂടിയ ആളുകളിൽ ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കണം, അങ്ങനെ എവിടെയെങ്കിലും. അപ്പൊ ഖുർആനാണ് ഇപ്പം അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ, ആ അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ഇതൊക്കെ ഈ ഗ്രന്ഥത്തെയാണ്. അതാണ് വൈന്നഹു ലകിതാബുൻ അസീസ്. അവിടെയും വൈന്നഹുനെ പറഞ്ഞിട്ടുള്ളൂ, രണ്ട് ഗ്രന്ഥം പറഞ്ഞിട്ടില്ല, രണ്ടിൽ കൂടുതൽ ഗ്രന്ഥം പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഇത്, ഈ അഗ്നിക്കർ, അത് അസീസായ അജയ്യമായ ഒരു ഗ്രന്ഥമാണ്. അതിനെ ജയിക്കാനൊന്നില്ല. ലാ യഅതീഹിൽ ബാത്തിലു, മിഥ്യകളൊന്നും വരികയില്ല. മിൻ ബൈനി യദൈഹി, അതിന്റെ മുന്നിലൂടെയോ, ഗുലാമിൻ ഹൽഫിഹി, അതിനെ പിന്നിലൂടെയോ എന്ന് പറഞ്ഞാൽ അതിൽ അസത്യങ്ങൾ കൂടിക്കലരുകയില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും ഹക്കീം ഹിക്മത്തുള്ള യുക്തിജ്ഞനുമായ ന്യായാധിപനുമായ ഒരാളിൽ നിന്ന്, ഒരാളുടെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്, അങ്ങനെയുള്ള ഒരാളുടെ അവതരണമാണത് എന്നാണ് പറയുന്നത്. അപ്പൊ തെറ്റുകൾ പറ്റാത്തതും ദൈവത്തിനാൽ സംരക്ഷിക്കപ്പെട്ടതുമായ ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. മറ്റ് മനുഷ്യനിർമ്മിത ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഈ വിശേഷണങ്ങളില്ല, ഈ വിശേഷണങ്ങൾക്ക് അർഹതയില്ല എന്നതാണ് സത്യം. അത്തരം ഗ്രന്ഥങ്ങളിലും മതങ്ങളിലും സംശയങ്ങൾക്കും ഊഹങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതുമാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ലാറൈബ, സംശയമറ്റ, അസത്യങ്ങളോ ബാത്തിലുകളോ മിഥ്യകളോ ഒന്നും കൂടിക്കലരാത്ത ഏക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്ത ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഊഹങ്ങളില്ലാത്ത, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രം. ഉറച്ച സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രം. എന്നാൽ സത്യങ്ങൾ ഉൾക്കൊള്ളാത്ത, അസത്യങ്ങളുള്ള, സംശയങ്ങളുള്ള ഊഹങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പരമമായ സത്യം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തെ മാത്രം സ്വീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമാണ് അല്ലാഹു വിശദീകരിക്കുന്നത്. അത് പറയുന്നത് നോക്കൂ, അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ യത്തബിഉ അല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ശുറക, അല്ലാഹുവിന് പുറമെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്തുടരുന്നില്ല ചില പങ്കാളികളെയല്ലാതെ. ഇൻ യത്തബിഉന, അതാണ് നമ്മുടെ പ്രശ്നം. ഇൻ യത്തബിഉന, അല്ലാഹുവിന് പുറമെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിൻപറ്റുന്നില്ല ഇല്ലല്ലെന്ന ഊഹങ്ങളെയല്ലാതെ. വൈനുഹും ഇല്ല യഹ്റസൂൻ, അവർ അങ്ങനെയാകാം എന്ന് അനുമാനിക്കുകയല്ലാതെ, ഒരു അനുമാനം അങ്ങനെ ആയിരിക്കാം. അതാണല്ലേ ഹദീസുകൾ, ഏതൊരു ഹദീസിന്റെയും അവസാനത്തിൽ ഔ കമാ ഖാല റസൂലു ഉള്ള റസൂല് പറഞ്ഞ പോലെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കാം, ഉറപ്പില്ല. ഏതൊരു ഹദീസ് ഉദ്ധരിച്ചാലും അതിന്റെ അവസാനം നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നതോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഔ കമാ ഖാല പറഞ്ഞ പോലെ. അപ്പൊ ഊഹമാണ്, ഉറപ്പില്ല. റസൂലാണിത് പറഞ്ഞതെന്ന് ഉറപ്പില്ല. അങ്ങനെ ഊഹിക്കുകയും അനുമാനിക്കുകയും ഊഹത്തെയും അല്ലാതെ അവർ പിൻപറ്റുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 66-ാം വചനത്തിൽ പറയുന്നത്. അല്ലാഹു ചോദിക്കുകയാണ് മറ്റൊരു വചനത്തിൽ, ഖുൽ ഹൽ മിൻ ഇൻദികും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ ഇൻ തത്തബിഉന ഇല്ലല്ലന്നാ വഇൻ അന്തും ഇല്ലാ തഖ്റസൂൻ എന്ന സൂറത്തിൽ തന്നെ 148-ാം വചനത്തിൽ പറയുന്നു. സവിസ്തരം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നു, അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ പറയുന്നു, ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ ഒന്നും പങ്കുചേർത്ത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പങ്കുചേർക്കുമായിരുന്നില്ല. ഈ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പൂർവീകരായ ആളുകൾ ദൈവിക വചനങ്ങളെ കളവാക്കിയത്. അങ്ങനെ അവർ ദൈവികമായ ശിക്ഷ അനുഭവിച്ചു. എന്നിട്ട് അതൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു പറയുകയാണ്, ഇൻ തത്തബിഉന നിങ്ങൾ പിന്തുടരുന്നില്ല ഇല്ലല്ലെന്ന ഊഹങ്ങളെയല്ലാതെ, വൈനന്തുമില്ല തഖ്റസൂൻ നിങ്ങൾ അനുമാനിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോ ഈ ആശയം, അപ്പോ ഊഹുള്ളന്ന് മാ ഇൻ തത്തബിഉന ഇല്ലല്ലെന്ന എന്നും ഇൻ യത്തബിഉന ഇല്ലല്ലെന്ന എന്നും ലന്ന് ഊഹം, ഈ ഊഹത്തെയാണ് അവര് പിൻപറ്റുന്നത്. അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്ത ആളുകൾ ഊഹത്തെയല്ലാതെ മറ്റൊന്നിനെയും പിൻപറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഊഹം? നമ്മുടെ ഹദീസ് പണ്ഡിതന്മാരെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതെന്താണ്? വളരെ കുറച്ച് ഇൽമുൽ യഖീനി, യഖീൻ ഉറപ്പായ ജ്ഞാനം, ഉറപ്പായ അറിവ് നമുക്ക് പ്രദാനിക്കുന്ന ഹദീസുകൾ വളരെ കുറച്ചേ ഉള്ളൂ. നാം വിരലിൽ എന്നാവുന്ന ഹദീസുകളേ ഉള്ളൂ. അതായത് മുത്തവാത്തിർ എന്നൊക്കെ പറയും, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുത്തവാത്തിറായി വന്ന ഹദീസുകൾ മാത്രമേ അറിവ് ഇൽമിനെ, അറിവിനെ പ്രദാനിക്കുകയുള്ളൂ, അറിവിനെ പ്രയോജനപ്പെടുത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റ് ഹദീസുകളിൽ ഇപ്പൊ അതിനൊക്കെ ഒരു ഹദീസ് പറയുന്നത് മൻ കദിബ അലയ്യാന്നില്ല ഹദീസ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമച്ചാൽ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിച്ചമക്കുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ, മുഹമ്മദ് നബി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ, മക്കാദഹു, ഒരു ഹദീസിൽ മുതാമ്മിദെന്നും കൂടിയുണ്ട്, മനഃപൂർവ്വം പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ ഒരു സീറ്റ്, ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ. ഇങ്ങനത്തെ ഈ ഹദീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുത്തവാത്തരായിട്ട് ഉദ്ധരിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സമ്പൂർണമായ സത്യം ഇൽമു തരുന്ന, ഒരു അറിവിനെ പ്രയോജനപ്പെടുത്തുന്ന ഹദീസുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഊഹത്തെ മാത്രമേ നമുക്ക് പ്രദാനിക്കുകയുള്ളൂ എന്ന് ഹദീസ് നിദാന ശാസ്ത്രം എഴുതിയ പണ്ഡിതന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാ ഖുർആൻ പറയുന്നതോ? ഈ ഖുർആൻ പറയുന്നത് അവർ ഊഹത്തെയല്ലാതെ പിന്തുടരുന്നില്ല എന്ന്. അവർ ഊഹത്തെയല്ലാതെ പിന്തുടരുന്നില്ല, അവരനുമാനിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. ഒരായത്ത് കൂടി ആ രംഗത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. ഒമായത്തവിയോ അക്സറഹും ഇല്ലാ ലന്നൻ, അവരിൽ ഭൂരിഭാഗവും ഊഹങ്ങളെയല്ലാതെ പിൻപറ്റുന്നില്ല. ഇന്നല്ലന്നലായ ഒവനീമിനൽ ഹക്കി ശയൻ, തീർച്ചയായും ഊഹങ്ങൾ അല്ലെന്നെ ഊഹം സത്യത്തിൽ സത്യത്തിന് യാതൊരു പ്രയോജനവും യാതൊന്നിനും ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പൊ ഭൂരിഭാഗം ആളുകളും ഊഹങ്ങൾ മാത്രമേയാണ്. ഹദീസിനെ എന്താണ് പിന്നെ ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്? ഇൽമിനെ പ്രയോജനം ചെയ്യില്ല, അത് ലന്നിനെ മാത്രമേ നമുക്ക് ഉപകാരപ്പെടുത്തുകയുള്ളൂ, പ്രയോജനം ചെയ്യുകയുള്ളൂ. ഖുർആൻ പറയുന്നതോ അവർ ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല. ആ ഊഹമാകട്ടെ അൽഹക്കിന് പരമമായ സത്യത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുന്നുമില്ല. വേറെ കാര്യത്തോടുകൂടി ഈ രംഗത്ത് ഞാൻ ഓടി കേൾപ്പിക്കാം. വൈൻകു തിരാക്കു ശ്രമം ഫില്ലർലിയുമില്ലു കാൻസബീലില്ല, ഭൂമിയിലെ ഭൂരിഭാഗത്തിനും നീയെ കീഴ്പ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദൈവികമായ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ പിഴപ്പിക്കും. എന്നിട്ട് പറയാം, ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വൈനഹുമില്ല യഹ്റസൂൻ എന്ന് പറയുന്നു. അവർ റൂഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല, അവർ അനുമാനിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോ ഈ അൽഹക്ക്, അൽഹക്കിന് യാതൊരു പ്രയോജനം ചെയ്യാത്തതാണ് ലന്ന്. ഈ പരമമായ സത്യത്തെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, ഊഹത്തെ സ്വീകരിക്കാൻ പറ്റുകയില്ല. എന്റെ ചില സുഹൃത്തുക്കള് സഹോദരങ്ങൾ ചോദിച്ചു, കുറെയൊക്കെ ശരിയില്ലേ? ഞാൻ ചോദിച്ചു, ആ ശരി ഉണ്ടെങ്കിൽ തന്നെ അത് വേർതിരിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇന്നേ വരെയായിട്ട്. ഈ ഹദീസുകളിലെ ഇനി ശരികളുണ്ട് തന്നെ വെക്കുന്നു, ആ ശരികൾ മാത്രം വേർതിരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഈ കാലം അത്രയും എഴുതിയിട്ടുണ്ടോ? എത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. സത്യവും അസത്യവും കൂടിക്കലരുന്ന ഒരു ഗ്രന്ഥത്തെ നമ്മളെങ്ങനെ പ്രമാണമാക്കുന്ന ഞാൻ ചോദിക്കും. അതിനെ അതെന്നോട് എന്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ മുമ്പിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു, അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റുകൾ കൊണ്ടുവന്നു വെച്ചു, അതിന് വിഷാംശം കലർന്നതുണ്ട് അല്ലാത്തതുമുണ്ട്. പക്ഷെ അവ ഏതാണെന്ന് ഇത് കൊണ്ടുവന്നു വെച്ച ആളും പറഞ്ഞിട്ടില്ല, കൊടുത്തയച്ച ആളും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നിരിക്കെ നീ ഒരു കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നീ എന്താ ചെയ്യാം? മുഴുവൻ ഒഴിവാക്കലാണ് ബുദ്ധി. അതിൽ വിഷാംശം കലർന്ന, അത് കഴിച്ചാൽ നമുക്ക് പ്രയാസമുണ്ടാക്കും, നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നുന്ന അതുകൊണ്ട് നമ്മുടെ ജീവന് തന്നെ അപകടകരമായതുണ്ട്, നല്ലതുണ്ട് എന്ന് വെക്കുക. പക്ഷെ ഏതാണെന്ന് വേർതിരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മുഴുവൻ ഒഴിവാക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഊഹങ്ങൾ മാത്രമാണ് ഹദീസുകൾ നമുക്ക് പ്രദാനിക്കുന്നത്, സത്യങ്ങൾ നമുക്ക് തരുന്നില്ല. അത് ഞാൻ പറഞ്ഞതല്ല, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. മുതവാത്തിർ എന്ന് പറയാൻ പറ്റുന്ന, ഇൽമിനെ ഉപകാരപ്പെടുത്തുന്ന, ഇൽമിനെ പ്രയോജനം ചെയ്യുന്ന ഹദീസുകൾ വളരെ കുറവാണ്, വിരലിൽ എണ്ണാവുന്ന ഹദീസുകളെ ഉള്ളൂ. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത് മൻകതിബാലയ്യ. അപ്പൊ ആ ഹദീസിനെ തെളിവാണ് നബിയുടെ കാലത്ത് നബിയുടെ പേരിൽ കളവ് കച്ചി കെട്ടി ഉണ്ടാക്കിയിരുന്നു എന്ന്. അതുപോട്ടെ, ഹദീസ് നമ്മൾ തെളിവ് ധരിക്കുന്നില്ല, അത് നമ്മള് എതിർക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഒരു തിരിച്ചു ചോദിക്കുക, അവരെ പെന്തിനങ്ങൾ ഹദീസ് തെളിവുദ്ധരിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്, നബിയുടെ കാലത്ത് നബിയുടെ പേരിൽ അവർ കളവ് പറഞ്ഞുണ്ടാക്കിയിരുന്നു എന്ന്. അത് ആ രംഗത്ത് ആ ഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ പരമമായ സത്യം അതേതാണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്ത് അൽ ഇസ്രായിൽ പറയുന്നുണ്ട്, 105-ാമത്തെ വചനത്തിൽ, വബിൽ ഹഖി അൻസൽനാഹു, ഈ ഖുർആനിനെ പരമമായ സത്യത്തോടുകൂടിയാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. വബിൽ ഹഖി നസല, ആ പരമമായ സത്യത്തോടുകൂടിയാണ് അത് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ചതും അൽഹക്കോടുകൂടിയാണ്, അത് അവതരിച്ചതും അൽഹക്കോടുകൂടിയാണ്. ഈ അൽഹഖ് ഉപയോഗിച്ച് ആളുകൾക്ക് താക്കീത് കൊടുക്കാനും ഈ അൽഹഖ് കൊണ്ട് ജനങ്ങൾ അതനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ കഴിയുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായിട്ടല്ലാതെ നിന്നെ ഞാൻ അയച്ചിട്ടില്ല എന്നാണ് സൂറത്ത് അൽ-ഇസ്റ 105 വചനത്തിൽ പറയുന്നത്. അപ്പോൾ ദൈവം ഇറക്കിയ, അള്ളാഹു ഇറക്കിയ പരമമായ സത്യമാണ് വിശുദ്ധ ഖുർആൻ. ഈ പരമമായ സത്യത്തിനപ്പുറം വഴികേടല്ലാതെ വേറെന്തുണ്ട്? വല്ലതി ഔഹൈനായിലേക്ക മിനൽ ഹക്കി വല്ലതി ഔഹൈനായിലേക്ക മിനൽ കിതാബ്, വേദമായിട്ട് നിനക്ക് ഞാൻ സന്ദേശം അയച്ചത് എന്തുണ്ടോ, ഹുവൽ ഹക്കു, അതാണ് പരമമായ സത്യം. മുസദ്ദിഖൻ, അത് ശരിവെക്കുന്നു, അറ്റസ്റ്റ് ചെയ്യുന്നു. ലിമാ ബൈന യദൈഹി, മുമ്പുള്ളതിനെ. അപ്പൊ മുമ്പുള്ള വേദങ്ങളെയൊക്കെ ശരിവെച്ചുകൊണ്ട് മുസദ്ദിഖായിട്ട് ഇതൊക്കെ ശരിയാണ് എന്ന് ഈ വേദഗ്രന്ഥാണ് അതിനൊക്കെ അറ്റസ്റ്റ് ചെയ്ത് ശരിവെക്കുന്നത്, ഈ വേദഗ്രന്ഥം. അങ്ങനത്തെ ഈ സമ്പൂർണമായ സത്യം ഉൾക്കൊള്ളുന്ന ഒരു അൽകിതാബാണ് നിനക്ക് ഞാൻ വഹി നൽകിയിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് വിശുദ്ധ ഖുർആനാണ് പരമമായ സത്യമായിട്ടുള്ളത്. അള്ളാഹു ചോദിക്കുന്ന വേറൊരായത്തിൽ ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖു, അതാണ് നിങ്ങളുടെ പരമമായ സത്യമായ അള്ളാഹു രക്ഷിതാവ്. ഫമാദാ ബാദൽ ഹഖി, ഈ പരമ സത്യമായ അള്ളാഹുവിന് ശേഷം ഇല്ലല്ലാൽ, വഴികേടല്ലാതെ വേറെന്തുണ്ട്? അപ്പൊ അള്ളാഹു എന്ന് പറയണതിന് അവന്റെ വ്യവസ്ഥിതിയാണ് ഞാൻ സൂചിപ്പിച്ചു. അപ്പൊ ആ അള്ളാഹുവിൻ ആവുന്ന ഈ പരമസത്യത്തിന് പുറമേ വഴികേടല്ലാതെ വേറൊന്നും എന്തുണ്ട്? ദാലികബി അന്നല്ലാഹ ഹുവൽ ഹഖ്, വേറൊരായത്ത് ആ അള്ളാഹു അവനാണ് പരമമായ സത്യമുള്ളത്. വഅന്നമാ യദൂന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ, ഏതൊരാളിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ, അതൊക്കെ അൽബാത്തിൽ, അതൊക്കെ അൽബാത്തിലാണ്. വഅന്നല്ലാഹു, മിഥ്യയാണ്, അതൊക്കെ വഴികേടാണ്. വഅന്നല്ലാഹു ഹുവൽ അലിയുൽ കബീർ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നാ ഖുർആനെ കുറിച്ച് തന്നെ പറയുന്നത് നോക്കുക. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇതാണ് പരമമായ കഥാകഥ, സത്യമായ കഥാകഥനം. ഇത് തന്നെയാണ് സാക്ഷാൽ സത്യമായ ഖസസ്, കഥാകഥനം. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹു, ഇങ്ങനെ പരമമായ സത്യം നിങ്ങൾക്ക് കഥാകഥനം നടത്തുന്ന ഈ ദൈവത്തിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹില്ല. ഇന്ന ഹാദാ ലഹുവൽ ലഹുവ ഹഖുൽ യഖീൻ, തീർച്ചയായും ഇത് തന്നെയാണ് ദൃഢമായ സത്യം. അപ്പൊ അൽ ഹഖ് ഏതിനെ കുറിച്ചാണ്? ഇന്നഹു, ഇന്ന ഹാദാ, ഇത് ഖുർആൻ. വഇന്നഹു, ഇത്, തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാല് ഈ ഖുർആൻ. എവിടെ ഇന്നഹുമാന്ന് പറഞ്ഞില്ല, ഈ ഖുർആനും ഹദീസുമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞിടത്തൊക്കെ ഇന്നഹു, തീർച്ചയായും ഇത് എന്ന് പറഞ്ഞത് അള്ളാഹുവിന് അൽ ഹഖ് എന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ വേദത്തെ അൽ ഹഖ് എന്ന് പറഞ്ഞു. ആ അൽ ഹഖാണ് പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ട് നിന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അൽ കിതാ, ആ അൽ ഹഖായിട്ടുള്ളതാണ്, പരമമായ സത്യമായിട്ടുള്ളതാണ് അൽ കിതാബ് എന്ന് പറഞ്ഞു. ആ അൽ കിതാബാണ് നിനക്ക് ഞാൻ വഹി നൽകിയിട്ടുള്ളത് എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഈ പരമമായ സത്യത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ബാക്കിയോ, ഈ പരമമായ സത്യത്തിന് പുറമെ വൈകേടല്ലാതെ വേറെ എന്തുണ്ട് എന്നല്ലാഹു ചോദിക്കുകയും ചെയ്തു. ഫമാദാ ബാദൽ ഹഖി, ഈ പരമമായ സത്യത്തിന് ശേഷം പിന്നെ എന്താണുള്ളത്? ഇല്ലല്ലാലു, വഴികേടല്ലാതെ മറ്റൊന്നുണ്ട്. ഫഅന്നാ തുസ്റഫൂൻ, ഈ അള്ളാഹുവിൽ നിന്നും, പരമസമായ സത്യമായ അള്ളാഹുവിൽ നിന്നും, അവന്റെ വേദത്തിൽ നിന്നും പിന്നെ നിങ്ങൾ എവിടേക്കാണ് തിരിഞ്ഞു പോകുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത്രയൊക്കെ വിശദമായിട്ട് അള്ളാഹു നമ്മോട് കാര്യങ്ങൾ പറഞ്ഞു. പരമമായ സത്യത്തോടുകൂടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു. വബിൽ ഹഖി, പരമമായ സത്യത്തോടുകൂടിയാണ് അൻസല്ലാഹു, ഞാൻ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വബിൽ ഹഖി, പരമമായ സത്യത്തോടു കൂടിയാണ് നസല, ഈ ഖുർആൻ ഇറങ്ങിയത് എന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇത് ഈ അസത്യങ്ങളും ഊഹങ്ങളും അർദ്ധസത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളെ പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോകുന്നത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ നമുക്ക് വഴിക്ക് വഴിയെ ഓരോരോ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇന്നതെങ്ങനെ കിട്ടും, മറ്റതെങ്ങനെ കിട്ടും, നിസ്കാരം എങ്ങനെ കിട്ടും, നമ്മൾ ഇവിടെ കിടക്കുമ്പോൾ ഉള്ള ദോയന്ത് ഇരിക്കുമ്പോഴുള്ള ദോയന്ത് കക്കൂസിൽ എങ്ങനെ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ, മക്കത്ത് പോയിട്ട് എങ്ങനെ മുട്ടയടിക്കും, ഇങ്ങനെ പല സംശയങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഖുർആനിന് പുറമെ പ്രമാണം വേണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിച്ച ശേഷം ആ കാര്യങ്ങൾ ഓരോന്നും സവിസ്തരം നമുക്ക് വിശദീകരിക്കാം. ഇനി നമുക്ക് അടുത്തത് ചോദിപ്പിക്കാനുള്ളത്, വിശ്വസിക്കേണ്ട ഏക ഹദീസ് അൽ ഖുർആൻ മാത്രമാണ്. ഇതാണിപ്പോ ഹദീസ് ഹദീസ് എന്ന് പറയാറ്. ഹദീസിൽ വിശ്വസിക്കണം, ഹദീസിൽ വിശ്വസിക്കാത്തവരെ ഹദീസ് നിഷേധികളാണ്, ഹദീസ് വിശ്വസിക്കാത്തവർ ഹദീസ് നിഷേധികളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ പുരോഹിതന്മാരുണ്ട്. അവരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ ഏക ഹദീസ് അൽ ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹദീസ് എന്ന പദം തന്നെ വിശുദ്ധ വേദത്തിൽ ഖുർആനിന്റെ വിശേഷണമായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ വേദം പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ ബഹുദൈവ വിശ്വാസികളോട് അള്ളാഹു വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അം യഖൂലൂന തഖവ്വലഹു, ഈ ഖുർആൻ മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണെന്ന് അവർ പറയുന്നുണ്ടോ? ബൽ, ഇല്ല. പിന്നെയോ? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. അത് പറയൂ, പറയുന്നു നോക്കൂ. സൂറത്ത് 52 വചനത്തിൽ 33 34 വചനത്തിലാണ് പറയുന്നത്. അം യഖൂലൂന, അവര് പറയുകയാണോ, തഖവ്വലഹു, ഇത് സ്വയം, തഖവ്വല സ്വയം കെട്ടി പറഞ്ഞുണ്ടാക്കിയതാണ്, മുഹമ്മദ് സ്വയം പറഞ്ഞുണ്ടാക്കിയതാണ് ഈ ഖുർആൻ എന്നാണോ അവർ പറയുന്നത്? ബൽ, അങ്ങനെയല്ല. പിന്നെയോ? ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നം. എന്തൊരു വിചിത്രവും അത്ഭുതവും എന്ന് പറയട്ടെ. എന്നിട്ട് അതിന് ശേഷം കൂടി ആയത്തും കൂടി പറഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. ഈ ഖുർആൻ പോലത്തെ ഒരു ഹദീസ് അവർ കൊണ്ടുവരട്ടെ. ആ വാക്കന്നെ എടുത്ത് ഉപയോഗിച്ച് നമ്മുടെ സമൂഹം, അവിടെയാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അള്ളാഹു പറയുന്നത് ഈ ഖുർആന് ആ മുഹമ്മദ് നബി സ്വയം നിർമ്മിച്ചതാണെന്നാണോ അവർ പറയുന്നത്? അല്ല. പിന്നെ എന്താണ്? അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്നിട്ടാണ് പറയുന്നത് ഫല്യഅത്തു, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി ഇത് കൊണ്ടുവന്നതാണെങ്കിൽ അവരൊന്ന് കൊണ്ടുവരട്ടെ, ഇവരും മുഹമ്മദ് നബിയെ പോലെയുള്ള മനുഷ്യരാണല്ലോ, അതുകൊണ്ട് അവരൊന്ന് കൊണ്ടുവരട്ടെ. ബി ഹദീസിൻ മിസ്ലിഹി, ഇതുപോലത്തെ ഒരു ഹദീസ് ഇൻ കാനൂ സാദിഖീൻ, അവർ സത്യസന്ധന്മാരാണെങ്കിൽ, അവർ സത്യമാണ് പറയുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹദീസ് ഈ ഖുർആൻ മുഹമ്മദ് നിർമ്മിച്ചതാണെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവർക്കും മുഹമ്മദിനെ പോലെയുള്ള മനുഷ്യർ തന്നെയാണല്ലോ അവരും. എന്നാൽ ഈ ഖുർആൻ പോലെയുള്ള ഒരു ഹദീസ് അവരൊന്ന് കൊണ്ടുവരട്ടെ. ഈ ഹദീസ് ഈ ഖുർആനിക വചനം നിലവിലിരിക്കെ എന്റെ സുഹൃത്തുക്കൾ, എന്റെ സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കണം. അതേ വാക്ക് തന്നെയാണ് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ മതപണ്ഡിതന്മാർ എടുത്ത് ഉപയോഗിച്ചത്. ഹദീസ് വേറെന്ത്? അള്ള വെല്ലുവിളിക്ക, ഈ ഖുർആനിന് പോലെയുള്ള ഒരു ഹദീസ് അവരൊന്ന് കൊണ്ടുവരട്ടേ, ഒരു ഹദീസ് അവർ കൊണ്ടുവരട്ടേ. എന്നാ ഇവര് ഖുർആനിന് പുറമെയുള്ള ഹദീസിലാണ്, ഖുർആനിനെ പോലെയല്ല ഇപ്പൊ ഹദീസിന്റെ സ്ഥാനം. ഇപ്പൊ നിങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒരു ഖുർആനിക വചനവും വെച്ചു, ഒരു ഹദീസും വെച്ചു, നമ്മുടെ പണ്ഡിതന്മാർ ഹദീസ് എടുക്കണം. അതിനവർ പറയുന്ന ന്യായം എന്താണോ, ഖുർആൻ നമുക്ക് മനസ്സിലാവൂല, ഹദീസേ മനസ്സിലാവുള്ളൂ. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വായനയിൽ പോലും തർക്കമാണ്. രണ്ടും അറബിയാണ്, ഹദീസും അറബിയാണ്, ഖുർആനും അറബിയാണ്. അവിടെ എന്തൊക്കെയാണ് നിഷേധിക്കുന്നതെന്ന് അറിയോ? ഖുർആനിന്റെ സമ്പൂർണത നിഷേധിക്കുന്നു. തന്റെ പ്രജകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലൊരു വചന ഗ്രന്ഥം ഇറക്കി കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് ദൈവത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു, ദൈവത്തിന്റെ കഴിവിനെ നിഷേധിക്കുന്നു. പലതരം നിഷേധങ്ങളാണ് ഈ ചോദ്യം ചോദിക്കുന്നതോടുകൂടി വരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, അള്ളാഹു വെല്ലുവിളിക്കുന്നത് ഇതുപോലത്തെ ഒരു ഹദീസ് നിങ്ങളൊന്ന് കൊണ്ടുവരൂ. എന്നിട്ട് അതേ ഹദീസ് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസുകൾ മുഴുവൻ എഴുതിയുണ്ടാക്കിയിട്ടുള്ളത്. ഈ ഹദീസുകൾ ആ പേരെങ്കിലും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാം, എനിക്ക് ഖുർആനും അതുപോലത്തെ ഒന്നും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞു. ഇവിടെ മിസ്ലിഹി എന്ന് പറഞ്ഞു, ആ വേർഡും ആ വാക്കെടുത്ത് ഉപയോഗിച്ചു. ഖുർആന്റെ നിഷേധം എത്രമാത്രം എന്ത് എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഒരു വാശിപ്പുറത്ത് ഒരു വാശിയുടെയോ ഒരു വൈരാഗ്യത്തിന്റെയോ ഒരു ശത്രുതയുടെയോ പ്രശ്നമല്ല. അപ്പൊ ഹദീസ് എന്ന വേർഡ് ഉപയോഗിച്ചു, എന്ന പദം ഉപയോഗിച്ചു. മിസ്ലിഹി മസല് മിസ്ലിഹി അതുപോലെയുള്ളത് എന്ന് ഖുർആൻ ഉപയോഗിച്ചു. അതേ വേർഡ് പദം തന്നെ മുഹമ്മദ് നബി ഉപയോഗിച്ചു എന്ന് ഇവർ പറയുന്നത്. എനിക്ക് ഖുർആനും ഖുർആൻ പോലെയുള്ള ഒന്ന് മിസിലും മിസ്ലഹു മാഹു അതിന്റെ കൂടെ അതുപോലത്തെ ഒന്നും നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആനിൽ വെല്ലുവിളിക്കുന്നതോ ഓ മിസ്ലഹു അതുപോലത്തെ ഈ ഖുർആൻ പോലത്തെ ഒരു ഹദീസ് നിങ്ങളൊന്ന് കൊണ്ടുവരൂ. അള്ളാഹു പറയുന്നത് ഏറ്റവും നല്ല ഹദീസ് ഖുർആനാണ്, ഏറ്റവും നല്ല ഖുർആൻ ഹദീസ് ഖുർആനാണ്. അത് ഒരു കിതാബായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, 39 അധ്യായത്തിൽ 23 വചനം, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹുവാണ് നസ്സല അവതരിപ്പിച്ചിരിക്കുന്നത്, ഇറക്കിയിരിക്കുന്നത്. അഹ്സനൽ ഹദീസ് ഏറ്റവും നല്ല ഹദീസ്, അഹ്സനൽ എന്ന ഏറ്റവും നല്ല അൽ ഹദീസ് വർത്തമാനം വൃത്താന്തം കിതാബൻ, അത് ഒരു ഗ്രന്ഥമായിട്ട്. അത് ഭാഷ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അറിയാം, കിതാബൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമായിട്ട് അള്ളാഹു അവന്റെ ഏറ്റവും നല്ല ഹദീസ് അവതരിപ്പിച്ചിട്ടുള്ളത്. മുത്തശാബിഹൻ പരസ്പരം സദൃശങ്ങളായ മഖാനിയ ആവർത്തിതവുമായിട്ടുള്ള, അപ്പോ ആവർത്തിതമായി ആവർത്തിക്കുന്ന പരസ്പരം സദൃശമായ ഒരു ഏക ഗ്രന്ഥമായിട്ട് അള്ളാഹു അവതരിപ്പിച്ച ഏക ഗ്രന്ഥം അഹ്സനുൽ ഹദീസായിട്ട് അള്ളാഹു അവതരിപ്പിച്ചത് ഏക ഗ്രന്ഥമായിട്ടാണ്, ഒറ്റ ഗ്രന്ഥമായിട്ടാണ്. അത് ഒന്നിൽ കൂടുതലില്ല, ബുഖാരിയില്ല, മുസ്ലിമില്ല, അബൂദാവൂദില്ല, നസായില്ല, ഇബ്നു മാജയില്ല, ബൈഹക്കിയില്ല. അങ്ങനെ ഏത് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ അതൊന്നുമില്ല. അത് കിതാബൻ ഒരൊറ്റ ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു അഹ്സനുൽ ഹദീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഖുർആനെയാണ്, ഖുർആനെ കുറിച്ചാണ് അള്ളാഹു ഹദീസ് എന്ന വിശേഷണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹദീസ് 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 എന്ന് പറഞ്ഞാൽ ഖുർആനിന് പുറമെയല്ല, അത് അള്ളാഹു ഖുർആനിന്റെ വിശേഷണമായി പറഞ്ഞതാണ് ഈ ഹദീസ് എന്നുള്ള പദം. അഹ്സനുൽ ഹദീസ് എന്ന് പറഞ്ഞു, ഹദീസ് എന്ന് പറഞ്ഞു. ഈ ഹദീസ് എന്ന് പറയുന്ന വേറൊരു വചനം കൂടി നോക്കൂ, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, അതിനാൽ എന്നെയും ഈ ഹദീസിനെ വ്യാജമാക്കുന്നവരെയും നീ വിട്ടേക്കുക. ഫദർനി എന്നെ വിട്ടേക്കുക, വമൻ യുകദ്ദിബു കളവാക്കി നിഷേധിച്ച് വ്യാജമാക്കി കളയുന്നവരെ. എന്തിനെ? ബിഹാദൽ ഹദീസ്, ഈ ഹദീസിനെ. അപ്പൊ ഈ ഹദീസ് എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? ഈ ഹദീസിനെ വ്യാജമാക്കുന്നവർ, അല്ലാതെ ബുഖാരിയെ വ്യാജമാക്കുന്നവൻ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മുസ്ലിമിനെ വ്യാജമാക്കുന്നവരെ നീ വിട്ടേക്കുക, ഇനി എനിക്കും ഇത് വിട്ടുതരിക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഹദീസിനെ വ്യാജമാക്കുകയും കളവാക്കുകയും അതിനെ തള്ളിക്കളയുകയും അതിനെ നിഷേധിക്കുന്നവരെയും എന്നെയും ഇങ്ങോട്ട് വിട്ടുതരിക, ഞാൻ അവരറിയാത്ത നിലക്ക് അറിയാത്ത വിധത്തിൽ ഇതാ അവരെ എന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിപടിയായി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഈ ഹദീസിനെ നിഷേധിച്ചവർ എന്ന് പറഞ്ഞത് ഏതിനെയാണ്? ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ബിഹാവൽ ഹദീസ് എന്ന് പറഞ്ഞ ഈ ഹദീസ് എന്ന് പറഞ്ഞ ഖുർആൻ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചാണെന്നും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതാണ് ഫദർനി, നീ എന്നെ വിട്ടേക്കുക, ഒമൻ യുക്കദ്ദിബു നിഷേധിക്കുന്നവരെയും ഇങ്ങോട്ട് വിട്ടുതരിക. എന്തിനെ? ബിഹാദൽ ഹദീസ്, ഈ ഹദീസിനെ. 68 വചനം അധ്യായം 44 വചനത്തിൽ, 68 അധ്യായത്തിൽ 44 വചനത്തിൽ പറയുന്ന കാര്യമാണ്. എന്നിട്ട് പറയാം ഇനി എന്ത് ഏതാണ് ഹദീസ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് എന്റെ സഹോദരങ്ങളെ, അൽ ഹദീസ് എന്ന് പറഞ്ഞത് ഹദീസ് അൽ ഹദീസ് എന്നൊക്കെ അഹ്സനുൽ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞു, അഹസനുൽ ഹദീസ് എന്ന് പറഞ്ഞു, അൽ ഹദീസ് എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്തിന്റെ വിശേഷണമാണ്? ഖുർആനിന്റെ വിശേഷണമാണ്. അതല്ലാതെ ഖുർആനിന് പുറമേയുള്ള വേറൊരു ഗ്രന്ഥത്തിന്റെ വിശേഷണമല്ല. ഇത് സൂചിപ്പിക്കാനാണ് ഇത്രയും വചനങ്ങൾ. ഇനി ഒരായത്ത് കൂടി അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ചാണ് ഹദീസ് എന്ന് പറയുന്നത്. തിൽക ആയാത്തുല്ലാഹി നത്ലൂഹ അലൈക ബിൽ ഹഖി, അവയൊക്കെ ദൈവത്തിന്റെ വചനങ്ങളാണ്. നത്ലൂഹ, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു നിന്നക്ക് ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചു തരുന്നു. ബിൽ ഹഖി, പരമമായ സത്യത്തോടുകൂടി. ഫബിഹയ്യി ഹദീസിൻ, ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുന്നു പരമസത്യത്തോടുകൂടി വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന ഈ അള്ളാഹുവിന്റെ ഈ ഹദീസിനും ആ അള്ളാഹുവിന് ശേഷവും ആയാത്തിഹി, അവന്റെ വചനങ്ങൾക്ക് ശേഷവും പിന്നെ വേറെ ഏത് ഹദീസിലാണ്? അപ്പൊ ഇതാണ് ഹദീസ്. ഈ വേറെ ഏത് ഹദീസിലാണ് അവർ വിശ്വസിക്കുന്നത്? ചോദ്യമാണത്. ഫബി അയ്യി ഹദീസിൻ, ഏതൊരു ഹദീസിലാണ്? തിൽക്ക, ചൂണ്ടുന്നത് എവിടേക്കാണ്? അള്ളാഹുവിന്റെ വചനങ്ങളിലേക്കാണ് ചൂണ്ടുന്നത്. അല്ലാതെ ബുഖാരിയിലേക്കല്ല, മുസ്ലിമിലേക്കല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിലേക്കല്ല തിൽക്ക എന്ന് ചൂണ്ടുന്നത്. തിൽക്ക അവ ഏവ, ഇപ്പൊ മുകളിൽ പറഞ്ഞതൊക്കെ ആയാത്തുല്ലാഹി, ദൈവത്തിന്റെ വചനങ്ങളാണ്. നത്ലുഹ അലൈക ബിൽ ഹഖി, ഇതൊക്കെ നിനക്ക് പരമമായ സത്യത്തോടുകൂടിയാണ് ഞാൻ നിനക്ക് ഇതൊക്കെ വായിച്ചു തരുന്നത്. അതുകൊണ്ട് ഫബി അയ്യി ഹദീസിൻ ബഅദല്ലാഹി, അങ്ങനെയുള്ള ആ അള്ളാഹുവിന്റെയും ആയാത്തിഹി, അവന്റെ വചനങ്ങളുടെയും ശേഷം പിന്നെ നിങ്ങൾ ഏതൊരു ഹദീസിലാണ് യുഅ്മിനൂൻ, വിശ്വസിക്കുന്നത്? എന്നിട്ട് പറയണം, വൈലുല്ലി കുല്ലി അഫ്വാഖിൻ നസീം, പാപികളായ സർവ്വ നുണയന്മാർക്കും മഹാനാശം. പാപികളായ, ഇങ്ങനെ ഈ ഖുർആനിന് പുറമെ അള്ളാഹുവിന്റെ പേരിൽ ഇഫ്ക്ക് മറ്റു വല്ലതും കച്ചുകെട്ടി കളവ് ചമച്ചുണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന സർവ പാപികളായ ആളുകൾക്കാണ് സർവനാശവും എന്നാണ് അള്ളാഹു പറയുന്നത്. മറ്റൊരു വചനത്തിലല്ല ഇത്, ഇപ്പൊ ഈ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് 45-ാം വചനം, അധ്യായം 7-ാം വചനത്തിൽ, 45-ാം അധ്യായത്തിലെ 7-ാം വചനം. മറ്റൊരു ഹദീസ് ആയത്ത് സ്ഥിരം നാം കേൾക്കുന്ന ഒരു വചനമാണത്. ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, സ്ഥിരം മൗലയുടെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഈ ആയത്താണ്. ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ബഅദഹു എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന് പുറമേ, ഈ ഖുർആനിന് ശേഷം വേറെ ഏതൊരു ഹദീസിലാണ് അവർ വിശ്വസിക്കുന്നത്? അപ്പോ ഇത്രയും വചനങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ഖുർആനിന്റെ വിശേഷണമായിട്ടാണ്. അൽ ഹദീസ് എന്നും ഹദീസ് എന്നും അഹ്സനുൽ ഹദീസ് എന്നും ഒക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ അള്ളാഹു ഒരു ഹദീസ് പറഞ്ഞത് ലഹുവൽ ഹദീസ്, വാർത്താവിനോദം. അതെ, ആ ലഹുവൽ ഹദീസിന്റെ പിറകെ പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഒമിനന്നാസി മയ്യസ്തരി ലഹുവൽ ഹദീസ്, വാർത്താ വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ ചിലരുണ്ട്, ചില മനുഷ്യരിൽ ചില ആളുകളുണ്ട്. ഒമിനന്നാസി, മനുഷ്യരിലുണ്ട്, മയ്യസ്തരി, വിലക്ക് വാങ്ങുന്നവർ, ലഹുവൽ ഹദീസ്, വാർത്താ വിനോദങ്ങൾ. ലിയുമില്ല, തെറ്റിക്കാൻ വേണ്ടി, കിഴപ്പിക്കാൻ വേണ്ടി. അൻ സബീലില്ലാഹി, ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന്. ബി ഗൈരി ഇൽമിൻ, അറിവില്ലാതെ, ഇൽമില്ലാതെ, ഊഹമേണ്ടാവും. വയത്തഖിദുഹ ഹുസുവ, എന്നിട്ടോ അള്ളാഹുവിനെയും അവന്റെ മാർഗത്തെയും അവർ പരിഹാസ്യമാക്കുകയും. ഉലായിക ലഹും അദാബും മുഹീൻ, അവർക്ക് വേദന നിന്ദ്യമായ, നിന്ദിക്കുന്ന ശിക്ഷയും അവർക്കുണ്ടായിരിക്കും. അപ്പോ ലഹുവൽ ഹദീസ് എന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസുകളെ ലഹുവൽ ഹദീസ്, വാർത്താ വിനോദം എന്നാണ് അള്ളാഹു പറഞ്ഞത്. മറിച്ച് ഹദീസ് എന്നും അഹ്സനുൽ ഹദീസ് എന്നും, അഹ്സനിന്റെ വിപരീതം പിന്നുണ്ടായ അസുബഹാണ്, ഏറ്റവും ചീത്തായ. അപ്പൊ നമുക്ക് ഈ അഹ്സനുൽ ഹദീസായിട്ട് ഏറ്റവും നല്ല ഹദീസ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞെന്ന, അൽ ഹദീസ് എന്ന് നമുക്ക് പറഞ്ഞു തന്ന, ഹദീസ് എന്ന് നമുക്ക് അള്ളാഹു പറഞ്ഞു തന്ന ആ ഖുർആൻ ആ സ്വീകരിക്കാം. ആ ഖുർആൻ മാത്രമേ പരമമായ സത്യമായിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി എഴുതപ്പെടേണ്ട വഹി, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും അധ്യായങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എഴുതി വെക്കാൻ, ഇവരിപ്പോ എഴുതി വച്ചിരിക്കുന്ന ഈ ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എഴുതി വെക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. എഴുതപ്പെടേണ്ട അല്ലാഹുവിന്റെ വഹിയ് അത് വിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. ആ കാര്യമാണ് ഇനി തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു പറയുന്നു, ബഹുദൈവ വിശ്വാസികളെ, ഖുർആനിലെ അധ്യായങ്ങൾക്കോ വചനങ്ങൾക്കോ തുല്യമായതൊന്ന് കൊണ്ടുവരാൻ ബഹുദൈവ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് ഒന്ന് നോക്കൂ. വൈം കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽന അല അബ്ദിന, എന്റെ ദാസന്റെ മേൽ അവതരിപ്പിച്ചു കൊടുത്ത, ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ, ഫൗത്തൂബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു അധ്യായം നിങ്ങളൊന്ന് കൊണ്ടുവരിക. വദുഉ ശുഹദാഅക്കും, നിങ്ങൾക്ക് സാക്ഷികളെയും നിങ്ങൾ ക്ഷണിക്കുക, മിൻ ദൂനില്ലാഹി, ദൈവത്തിന് പുറമെയുള്ള സാക്ഷികളെയും. ഇങ്കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണ്. അപ്പൊ നോക്കൂ, ഇവിടെ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച് കൊടുത്തത് ഈ സൂറത്താണെന്ന് വിധി. കാരണം സൂറത്തുകൾ അടങ്ങുന്ന അധ്യായങ്ങൾ ഖുർആനിലെ സൂറത്ത് എന്ന് പറയുന്നത് ഹദീസിലെ ഏതെങ്കിലും ഒന്നിന് സൂറത്ത് എന്ന് പറയലുണ്ട്. അപ്പൊ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച് കൊടുത്തത് ഈ സൂറത്തുകൾ അടങ്ങുന്ന കിതാബാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരും. ഈ വെല്ലുവിളി ഒരു ഹദീസിനെ സംബന്ധിച്ചില്ല. അപ്പൊ മുഹമ്മദ് നബിക്ക് അല്ലാഹു നസ്സൽന അല അബ്ദിന എന്ന് പറഞ്ഞത് സൂറത്തുകൾ അടങ്ങുന്ന അധ്യായങ്ങൾ അടങ്ങുന്ന അവന്റെ വേറെ ഗ്രന്ഥമാണ്. ആ അധ്യായങ്ങളാകട്ടെ അവന്റെ വചനങ്ങളടങ്ങിയതുമാണ്. അപ്പൊ വചനങ്ങളടങ്ങിയ അധ്യായങ്ങളും അധ്യായങ്ങളടങ്ങുന്ന ഒരു വേദവും ഇതുപോലെയുള്ള ആയത്തുകളോ അധ്യായങ്ങളോ കൊണ്ടുവരാനുമല്ലാതെ അല്ലാഹു ബഹുദൈവ വിശ്വാസികളെ വെല്ലുവിളിച്ചിട്ടില്ല. അപ്പോ മുഹമ്മദ് നബി ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇതുപോലത്തെ ഒന്ന് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആന് പുറമെ ഇതുപോലത്തെ മറ്റൊന്നുകൂടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെയുള്ള ഒന്ന് ഇത് വെല്ലുവിളി നടത്തുന്ന ഇതേ പ്രവാചകന്റെ നാവ് കൊണ്ട് തന്നെ ഈ പ്രവാചകനോട് വെല്ലുവിളിക്കാൻ പറയാം. സൂറത്തിൻ മിമ്മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു സൂറത്ത് ഒരു അധ്യായം നിങ്ങളൊന്ന് കൊണ്ടുവരൂ. അതേ പ്രവാചകൻ തന്നെ പറയാം, എനിക്ക് ഖുർആന് പുറമെ മറ്റൊന്നുകൂടി നൽകപ്പെട്ടിരിക്കുന്നു. അതൊരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ നബി അങ്ങനെ ഇവര് പറയുന്ന രൂപത്തിലൊന്നുമല്ല നമ്മുടെ റസൂലുള്ള. അള്ളാന്റെ റസൂലായ നമ്മുടെ നബി വൈരുദ്ധ്യങ്ങൾ പറയില്ല, പറഞ്ഞതിനെ തിരുത്തി പറയില്ല, അതിന് വിപരീതം പറയില്ല. എന്നാ ഈ ഹദീസുകൾ വായിച്ചാലോ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാര. വൈരുദ്ധ്യങ്ങൾ മാത്രം നിറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളെ കൊണ്ട് ഒരു വൈരുദ്ധ്യവുമില്ലാത്ത സമ്പൂർണമായ സത്യത്തെ വിശദീകരിക്കണമെന്ന് പറയുന്നതിലെ യുക്തി തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് യുക്തിയാണ് അതിലുള്ളത് എന്ന്. അപ്പൊ മുഹമ്മദ് നബി അങ്ങനെയൊന്നും പറയില്ല. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലത്തൊന്ന് പറയും, ഒരു സിമ്പിൾ ചെറിയ കാര്യം പറയും. നബി അമറന ഞങ്ങളോട് കൽപ്പിച്ചു ഒതുണ്ടാക്കാൻ, അല കുൽ, എല്ലാ നമസ്കാര സമയങ്ങളിലും ഒതുണ്ടാക്കാൻ നബി എന്നോട് കൽപ്പിച്ചു. അതേ ഹദീസിന്റെ ചോട്ടിൽ തന്നെ ഇവിടെ കൊടുക്കും. നബി മാർഗീകരിച്ചു, പക്ഷെ വലമേത്ത വള്ളം ഒതുണ്ടാക്കി. അത് ആ ഭാഗത്ത് ഞാൻ വിശദീകരിക്കുന്നുണ്ട്, ഹദീസിന്റെ വൈരുദ്ധ്യങ്ങളുടെ കൂമ്പാരങ്ങൾ. അപ്പോ മുഹമ്മദ് നബി അവരെ വെല്ലുവിളിക്കുന്നത് ഇതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങളൊന്ന് കൊണ്ടുവരൂ, ഇതിൽ സംശയമുണ്ടെങ്കിൽ എന്നാണ് മുഹമ്മദ് നബിയുടെ നാവിലൂടെ അള്ളാഹു വെല്ലുവിളിക്കാൻ പറഞ്ഞു. അതേ മുഹമ്മദ് നബിയുടെ നാവ് കൊണ്ട് തന്നെ പറയാ, എനിക്ക് ഖുർആന് പുറമെ മറ്റൊന്നും നൽകും, അതുപോലത്തെ വേറൊന്നും നൽകും. ആ മിസിലി എന്നുള്ള വാക്ക് പോലും ഇവരുപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. വേറൊരാഴത്തുകൂടി നോക്കൂ, അം യഖൂലൂനഫ്തറാഹു, ഇത് മുഹമ്മദ് നബി ചമച്ചുണ്ടാക്കിയതാണ്, കള്ളം ചമച്ചതാണെന്നാണോ അവർ പറയുന്നത്. അവൻ കള്ളം ചമച്ചതാണെന്ന് അവർ പറയുകയാണ്. ഇതുപോലെയുള്ള ഒരു 10 അധ്യായം നിങ്ങളൊന്ന് കൊണ്ടുവരിക. മുഫ്തറയാത്തിൽ അങ്ങനെ ചമച്ചുണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന് പുറമെ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളെ എത്ര നിങ്ങൾ വിളിച്ചുകൊള്ളൂ, എങ്കൊണ്ടും സാധിക്കും, നിങ്ങൾ സത്യസന്ധന്മാരാണ്. അപ്പൊ ഇതേ ഇങ്ങനെയൊക്കെ വെല്ലുവിളി നടക്കുക. ഈ വെല്ലുവിളി നടത്തുന്ന അതേ നബി തന്നെ ഈ ഖുർആന് പുറമെ വേറെ ഒന്നുകൂടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിയുടെ പേരിൽ ഒരുപാട് ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. മനുഷ്യരുടെയും ജിന്നുകളുടെയും എഴുന്നേൽപ്പിന്റെ നാളിൽ ദൂതന്മാരുടെ മേൽ ഇറക്കപ്പെട്ട വചനങ്ങളെക്കുറിച്ചും അത് വിശ്വസിച്ചതിനെക്കുറിച്ചും തള്ളിക്കളഞ്ഞതിനെക്കുറിച്ചുമല്ലാതെ, അതായത് മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ അവരോട് ചോദ്യം ചെയ്യുമല്ലോ. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടിന് ബുഖാരി നിഷേധിച്ചു, നിങ്ങൾ എന്തിന് മുസ്ലിമിനെ നിഷേധിച്ചു, നിങ്ങളെന്ത് അബൂദാവൂദിന്റെ ഗ്രന്ഥം എന്തിനു നിഷേധിച്ചു എന്ന് ചോദ്യമില്ല. അവിടെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുന്നതൊക്കെ എന്തിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, അവന്റെ വചനങ്ങളെക്കുറിച്ച്, ഖുർആനാകുന്ന ഖുർആനിനെക്കുറിച്ച്, വേദത്തെക്കുറിച്ച്, അതിലെ വചനങ്ങളെക്കുറിച്ചല്ലാതെ. നിങ്ങൾ എന്തിനാണ് ഹദീസിനെ നിഷേധിച്ചത്? നിങ്ങൾ എന്തിനാണ് ബുഖാരി എഴുതി വെച്ച ഹദീസുകളെ നിഷേധിച്ചത് എന്ന രൂപത്തിൽ ചോദ്യം ചെയ്യുന്നതായിട്ട് ഖുർആനിൽ എവിടെയുമില്ല. ഒരായത്ത് നോക്കും. ഏ ജിന്നിന്റെയും മനുഷ്യരുടെയും കൂട്ടമേ, അലം എഴുത്തിക്കും റുസുലും മിങ്കും, നിങ്ങൾക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ, യഖസ്സൂന അലൈക്കും, നിങ്ങൾക്ക് കഥാകഥനം നടത്തിക്കൊണ്ട്, നിങ്ങൾക്ക് വിശദീകരിച്ചുകൊണ്ട്, ആയാത്തി എന്റെ വചനങ്ങൾ. അവിടെ നോക്കൂ, എന്റെ വചനങ്ങളാണ്, എന്റെ വചനങ്ങൾ കസ, അത് കഥാകഥനം നടത്തി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് എന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ, ഇതുപോലെയുള്ള ഒരു ദിനത്തിന്റെ കൂടിക്കാഴ്ചയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും നിങ്ങൾക്ക് ദൈവദൂതന്മാർ വന്നിരുന്നില്ലേ. അപ്പോ മുഹമ്മദിന് പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അപ്പൊ ചോദ്യം ചെയ്യുന്ന അന്ത്യദിനത്തിൽ ജിന്നു സമൂഹത്തെയും മനുഷ്യ സമൂഹത്തെയും ചോദ്യം ചെയ്യുമ്പോൾ അല്ലാഹു അവരോട് ചോദിക്കുന്നത് എന്റെ ദൂതന്മാർ എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചതുകൊണ്ട് വന്നില്ലേ എന്നാണ്. അവിടെ എവിടെയും നിങ്ങൾക്ക് ഹദീസുകൾ നൽകി ആ ഹദീസുകളെ നിങ്ങൾ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടെ എവിടെയും ഖുർആന് പുറമെ മനുഷ്യനിർമ്മിതമായ ഒരു ആശയത്തെയോ ഗ്രന്ഥങ്ങളെയോ തള്ളിക്കളഞ്ഞതിനെക്കുറിച്ച് അവിടെ എവിടെയും ചോദ്യം ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഖുർആനിൽ എവിടെയും പറയുന്നു. അവന്റെ വചനങ്ങളെ നിഷേധിച്ചത്, വേദത്തെ നിഷേധിച്ചത്, ഖുർആനിനെ നിഷേധിച്ചത്, ഇതൊക്കെയാണ് ഖുർആൻ പറയുന്നത്. മറ്റൊരായത്ത് കൂടി നോക്കാം. وَسِيقَ الَّذِينَ كَفَرُوا إِلَى جَهَنَّمَ زُمَرًا حَتَّى إِذَا جَاءُوهَا فُتِحَتْ أَبْوَابُهَا وَقَالَ لَهُمْ خَزَنَتُهَا أَلَمْ يَأْتِكُمْ رُسُلٌ مِنْكُمْ نَوْكُو നിങ്ങൾക്ക് ദൂതന്മാർ വന്നിരുന്നില്ലേ, യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചുകൊണ്ട്. وَيُنذِرُونَكُمْ لِقَاءَ يَوْمِكُمْ هَذَا ഈ ദിനത്തിന്റെ മുന്നിക്കൂടിക്കാഴ്ചയെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും കാലു അവർ പറയും, ബല, പിന്നെ ഇല്ലാതെ ഞങ്ങൾക്ക് വന്നിരുന്നു, വലാക്കിൻ ഹക്കത്ത് കലിമത്തുള്ള അദാബ് അലിൽ കാഫിരി. അപ്പൊ അതാണ് ഇവിടെയും ദൂതന്മാർ വേദവും വേദത്തിലെ വചനങ്ങളെയും ഓതിക്കേൾപ്പിച്ചുകൊണ്ട് വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് അതിലെ കഥാകഥനങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വന്നിരുന്നില്ലേ എന്നാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോ അല്ലാഹു മനുഷ്യരെ ശിക്ഷിക്കുന്നത് ഈ വേദത്തെ നിഷേധിച്ചതിന്റെ പേരില്ല, ഈ വേദത്തിലെ വചനങ്ങളെ നിഷേധിച്ചതിന്റെ പേരില്ല, ഈ അൽ ഖുർആനിനെ നിഷേധിച്ചതിന്റെ പേരില്ല, ഹദീസിനെ നിഷേധിച്ചതിന്റെ പേരിൽ, ബുഖാരിയെ നിഷേധിച്ചതിന്റെ പേരിൽ, ബുഖാരി എഴുതി വെച്ച ഹദീസുകളെ തള്ളിക്കളഞ്ഞതിന്റെ പേരിൽ, അങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ ബുഖാരി എന്നെ ശിക്ഷിക്കപ്പെടണം. ഞാൻ പറഞ്ഞല്ലോ 593,000 തള്ളിക്കളഞ്ഞു. അപ്പൊ 593,000 തള്ളിക്കളഞ്ഞ ബുഖാരിയാണോ ഏറ്റവും വലിയ ഹദീസ് നിഷേധി? 104,000 5,000 കൂടിയാൽ 7,000 ആവർത്തനങ്ങളോടുകൂടി വരുന്ന 7,000 ഹദീസുകൾ തള്ളിയാളാണോ ഏറ്റവും വലിയ ഹദീസ് നിഷേധി? അപ്പൊ ഞാൻ എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നത്, എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുന്നത്, പരലോകത്തിൽ ജിന്ന് സമൂഹത്തോടും മീൻസ് സമൂഹത്തോടും ചോദ്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്റെ വചനങ്ങൾ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടുള്ള ദൂരന്മാർ വന്നിരുന്നില്ലേ എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ ദൈവദൂതന്മാർ ജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നത് ദൈവിക വേദത്തിലെ അധ്യായങ്ങളും വചനങ്ങളുമായിരുന്നു എന്ന് വളരെ വ്യക്തമായി. അതുപോലെ ദൂതന്മാർ ജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നത് മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒന്നാണെന്നും വ്യക്തമായി. അതാണ് അത് പുറത്തു വൈകുണ്ടും. അത് ഞാൻ ആദ്യം ഓടിയ ഈ 2:23 അതാണ് അവർക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നത് എന്ന് ബോധ്യമായി. ആ ഖുർആൻ മനസ്സിലാക്കാത്തവരെയും അതനുസരിച്ച് ജീവിക്കാത്തവരെയും പരലോകത്തിൽ അന്ധരായി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഹദീസ് വിശ്വസിക്കാത്തവരെ അന്ധരായി എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അല്ലാഹു ചോദ്യം ചെയ്യുന്നത്, അവരെ വെല്ലുവിളിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എന്റെ വചനത്തിൽ വിശ്വസിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുന്നത്, അവർക്ക് ദൈവിക വചനങ്ങളെക്കുറിച്ചോ അതിൽ അൽ ഖുർആനിനെ കുറിച്ചോ അൽ കിതാബിനെ കുറിച്ചോ അതിലെ വചനങ്ങളെക്കുറിച്ചോ മാത്രമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി പരലോകത്തിൽ അന്ത്യദിനത്തിൽ അന്ധരായി എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് നോക്കൂ. കാല റബ്ബിലി മഹശർത്തനി ആമ വകുന്തു ബസീറ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ അന്ധനായിക്കൊണ്ട് ഒരുമിച്ചു കൂട്ടിയത്, എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി കാണാൻ കഴിയുന്ന ആളായിരുന്നല്ലോ ഞാൻ. അപ്പോഴാണ് കാലൊക്കെ താലിക്കാതെ അങ്ങനെ എന്താണ് എന്തുകൊണ്ടാണെന്നാൽ അത്തത്തക്ക ആയാത്തുന എന്റെ വചനങ്ങൾ നിങ്ങൾക്ക് വന്നില്ലയോ, ആ വചനങ്ങളെ നീ മറന്നു കളഞ്ഞു. കഥാലിക്കൽ യൗമത്തുൻസ, അതുപോലെയാണ് ഇന്ന് നീ മറക്കപ്പെടുന്നത്, നീ നെസിയ തുൻസ, നീ മറക്കപ്പെടുകയും ചെയ്യുന്നത് അപ്രകാരമാണ് നീ. അപ്പൊ അവിടെയും നീ നിനക്ക് എന്റെ ദൈവദൂതൻ പറഞ്ഞ കുറെ വചന ഹദീസുകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ, എന്തുകൊണ്ട് അതിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് ഖുർആനിൽ പറയുന്നില്ല. അപ്പോ പരലോകത്ത് അന്ധരായി എഴുന്നേൽപ്പിക്കുന്ന ആളോട് ചോദ്യം ചെയ്യുമ്പോൾ അവനോട് പറയുന്നതും നിനക്കെന്റെ വചനങ്ങൾ വന്നു കിട്ടിയില്ലയോ, എന്നിട്ട് ആ വചനങ്ങളെ നീ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുന്നതും നീ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു, എന്തുകൊണ്ട് വിശ്വസിച്ചില്ല, അത് വിശ്വസിച്ചുകൂടായിരുന്നോ, അത് സ്വീകരിച്ചുകൂടായിരുന്നോ, മുഹമ്മദ് നബി പറയുന്നത് എന്റെ സമൂഹം തള്ളിക്കളഞ്ഞുവല്ലോ എന്ന് പറയുന്നതുമൊക്കെ അൽ കിതാബിനെയും അൽ ഖുർആനിനെയും അതിലെ വചനങ്ങളെയും കുറിച്ച് മാത്രമാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു സ്ഥലത്തും ഈ അൽ ഖുർആനിന് പുറമേ, അൽ കിതാബിന് പുറമേ, അതിലെ വചനങ്ങൾക്ക് പുറമേ, അതിലെ അധ്യായങ്ങൾക്ക് പുറമേ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെയോ അതിലെ വർത്തമാനങ്ങളെയോ അതിൽ എഴുതി വച്ച കാര്യങ്ങളെയോ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതായിട്ട് വിശുദ്ധ ഖുർആനിൽ എവിടെയും ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. അവർ പറയും, എന്റെ നാഥ, ഞാനൊരു കാഴ്ചയുള്ളവനായിരിക്കും. അതാണ് ലി മഹശർത്തനി ആമ കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരിക്കെ എന്തിനാണ് നീ എന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്? അവർ അപ്പൊ അല്ലാഹു പറയും, നിനക്ക് നമ്മുടെ വചനങ്ങൾ വന്നു കിട്ടിയിരുന്നു, ആ വചനങ്ങളെ നീ മറന്നു കളഞ്ഞു, അതുപോലെയാണിപ്പോൾ നീ മറക്കപ്പെടുന്നത്. തന്റെ നാഥന്റെ വചനങ്ങൾ വിശ്വസിക്കാതെ അമിതം പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയും നാം പ്രതിഫലം നൽകുന്നുണ്ട് എന്നാണ് 20-ാം അധ്യായത്തില് 125-127 വചനങ്ങളിൽ അല്ലാഹു പറയും. ഇനി അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിന് തുല്യനായി, ദൈവത്തിന് തുല്യനായി ഒരാളുമില്ലാത്തതുപോലെ ഖുർആനിന് തുല്യമായി മറ്റൊന്നുമില്ല. ഈ കാര്യം നാം സൂചിപ്പിച്ചതാണ്, ഇതുവരെയുള്ള ക്ലാസുകളിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാഹുവിന് തുല്യനായി ആരും ഈ ലോകത്തിൽ. എന്നപോലെ ദൈവത്തിന്റെ വേദമായ അൽ ഖുർആനിന് അല്ലെങ്കിൽ മായം ചേർക്കപ്പെടാത്ത വികലമാക്കപ്പെടാത്ത ദൈവിക വേദം ഏതുണ്ടോ ആ വേദത്തിന് തുല്യമായി വേറൊന്നില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഈ വിശുദ്ധ ഖുർആനാകുന്നത് കൊണ്ട് ആ ഖുർആനിന് തുല്യമായി വേറെ ഒന്നുമില്ല. അള്ളാഹു പറയണ ലൈസ കമിസ്ലിഹി ഷൈഉൻ, ആ അള്ളാഹുവിനെ പോലെ ഒന്ന് മിസില് പോലെയും കൂടി ഒന്നില്ല എന്നാണ്. രണ്ടും പിന്നെ കാണുന്നുണ്ട്. ലൈസ കമിസ്ലിഹി കാണു പറഞ്ഞാൽ തന്നെ പോലെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മിസില് മാതൃകക്ക് പോലും ഒന്നില്ല എന്നാണ്. ഹുവ സമീഉൽ അലീം, കാരണം അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യനായി ഒന്നുമില്ല, അവന്റെ മാതൃകക്ക് തുല്യമായിട്ട് പോലും ഒന്നുമില്ല എന്ന് അള്ളാഹു അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. ഇനി ആ അള്ളാഹുവിന്റെ വേദത്തിന് പുറമെ മറ്റൊന്നില്ല. നോക്കൂ, കുൽ, നീ പ്രഖ്യാപിക്കുക, ലൈനിക്ക് സമയത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യർത്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി. നീ പറയുക, ഈ അൽ ഖുർആനിന് തുല്യമായത് കൊണ്ടുവരുന്നതിന് വേണ്ടി മനുഷ്യരും ജിന്നും സമ്മേളിച്ചു എന്നിരിക്കട്ടെ. ഇതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ വിശദീകരിക്കും. നമ്മുടെ വിഷയം ഈ ഖുർആൻ മാത്രമാണ്, ഇസ്ലാമിന്റെ പ്രമാണം എന്ന വിഷയമാണ്. അതുകൊണ്ട് ജിന്നിലേക്കൊന്നും ഇപ്പോ കൂടുതൽ പ്രവേശിക്കുന്നില്ല. മനുഷ്യരും ജിന്നുകളും ഈ അൽ ഖുർആനിന് തുല്യമായതൊന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി സമ്മേളിച്ചു എന്നിരിക്കട്ടെ. അവരിൽ ചിലർ ചിലർക്ക് സഹായികളായാൽ പോലും അവർ അതിന് തുല്യമായതൊന്ന് കൊണ്ടുവരുന്നതല്ല. അപ്പൊ നോക്കൂ, അള്ളാഹുവിന് തുല്യനായി ഒന്നില്ലാത്തതുപോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ അൽ ഖുർആനിന് തുല്യമായിട്ട് വേറെ ഒന്നില്ല, മിസില് വേറെ ഒന്നില്ല, ഇതിന് മിസില് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല എന്ന് അള്ളാഹു വളരെ ശക്തമായി വെല്ലുവിളിച്ചിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരെ എഴുതി ഉണ്ടാക്കി വന്നു, എനിക്ക് ഖുർആനും ഖുർആനിന്റെ അതുപോലത്തെ ഒന്നും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹു വെല്ലുവിളിക്കുന്നതില്ല, അതുപോലത്തെ ഒന്ന് അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇത് വെല്ലുവിളിച്ച അതേ നബിയുടെ വായ കൊണ്ട് തന്നെ, അതേ ഇത് വെല്ലുവിളിച്ച ഈ ആയത്ത് കൊണ്ട് ആ സമൂഹത്തെ വെല്ലുവിളിച്ച അതേ നബിയുടെ നാവ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഖുർആനും ഖുർആൻ പോലത്തെ അതുപോലത്തെ മിസിൽ അതുപോലത്തെ മറ്റൊന്നും കൂടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി എങ്ങനെ പറയും? ഖുർആനിനോടൊന്ന് സാദൃശ്യപ്പെടുത്താൻ പോലും പാടില്ല. ഖുർആൻ അത്രക്കും ഉന്നതമായ ഒരു ഗ്രന്ഥമാണ്. അങ്ങനത്തെ ഗ്രന്ഥത്തിനോട് അതിന്റെ മാതൃകക്ക് തുല്യം, അതിനോടും അതിന്റെ മിസിൽ അതിന്റെ മാതൃകക്ക് തുല്യമായി ഒന്ന് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എങ്ങനെ അള്ളാന്റെ റസൂല് പറയും എന്നാണ് നമുക്ക് ചോദിക്കാൻ. ഇനി ഖുർആനിൽ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ അൽ ഖുർആനിൽ യാതൊരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല. ഖുർആന്റെ വിശദീകരണം ഖുർആനിൽ തന്നെയാണ്. ഖുർആനിക വചനങ്ങളെ ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെയാണ് നാം വ്യാഖ്യാനിക്കേണ്ടത്. അതാണ്, അത് അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ടാണ് ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാർ എഴുതിയുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ കൊണ്ടല്ല ദൈവിക വചനത്തെ വിശദീകരിക്കേണ്ടത്. ദൈവിക വചനത്തെ ദൈവിക വചനങ്ങൾ കൊണ്ട് തന്നെ വിശദീകരിക്കണം. ദൈവിക വചനത്തെ ദൈവിക വചനങ്ങൾ കൊണ്ട് തന്നെ വിശദീകരിക്കാത്തിടത്തോളം കാലം ഖുർആനിന്റെ മഹത്വം ഖുർആനിന്റെ സമ്പൂർണതയെയും നാം ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഖുർആനിനെ നാം വിശദീകരിക്കേണ്ടത് ഖുർആൻ കൊണ്ട് തന്നെയാണ്. അതിൽ ഒരു പദം നമുക്ക് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ അതിന്റെ വിപരീത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരും. ഇപ്പൊ ഹബീസ് എന്ന് പറഞ്ഞാൽ തയ്യബ് എന്ന് പറയും, ഉദാഹരണം ഹസനത്ത് എന്ന് പറഞ്ഞാൽ സയ്യത്ത് എന്ന് പറയും. അപ്പൊ ഖുർആനിന്റെ വിശദീകരണം ഖുർആനിൽ നിന്ന് ഉള്ളിൽ തന്നെയാണ്. അല്ലാതെ ഖുർആനിന്റെ വിശദീകരണം നബി നാട്ടിലൂടെ ഇട്ടേച്ചു പോവുക. നബിയെന്നെ വിശദീകരിച്ചു എന്ന് വെക്കുക, എന്നാ ആ നബി അതിനെ സംരക്ഷിക്കാൻ ഒരു മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ട് പോകുമോ? അങ്ങനെ കൊടുത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാചകന്റെ ദൗത്യം പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടില്ല എന്നാ വരിക. അപ്പൊ പ്രവാചകന്റെ പ്രവാചകത്വത്തെ വരെ നിഷേധിക്കുന്ന തലത്തിലേക്കാണ് ആ പിന്നെ വ്യാഖ്യാനം പോണത്. അങ്ങനെ ഈ പറയുന്ന ഹദീസുകളൊക്കെ പ്രവാചകൻ ഈ ഖുർആനിന്റെ വിശദീകരണമായിട്ട് നൽകിയതാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ അത് സംരക്ഷിക്കാൻ എന്നുള്ള ഒരു മാർഗനിർദ്ദേശം അല്ലെങ്കിൽ പ്രവാചകൻ അത് എഴുതി വെച്ച് സംരക്ഷിച്ചില്ല എന്തുകൊണ്ട്? അത് മുഹമ്മദ് നബിയുടെ റിസാലത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഈ ബുഖാരിയും ഈ മുസ്ലിമും അതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ റിസാലത്തിന്റെ സന്ദേശം എത്തിക്കലിന്റെ ഒരു ഭാഗമാണെങ്കിൽ എന്തുകൊണ്ട് അത് തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടില്ല? അതിനൊരു മാർഗനിർദ്ദേശം അള്ളാഹുവോ അവന്റെ ദൂതനോ എന്തുകൊണ്ട് വെച്ചില്ല? ഒരു പറയുന്ന ന്യായങ്ങളൊക്കെ വേറുണ്ട്, അത് ഞാൻ പിന്നീട് വിശദീകരിച്ചത് അത് കൂടിക്കലർന്നു പേടിച്ചിട്ടാണ്. കൂടിക്കലർന്നുള്ളത് പേടിച്ചിട്ടാണെന്ന് വന്നപ്പോ കൂടിക്കലർന്നിട്ടില്ല. അക്ഷരങ്ങളിലുള്ള കൂടിക്കലറിലാണോ ആശയത്തിലുള്ള കൂടിക്കലറിലാണോ ഏറ്റവും കൂടുതൽ ഭയാനകം? ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഏത് കൂടിക്കലറിലാണ്? ആശയത്തിലുള്ള കൂടിക്കലറിലല്ലേ? ഇന്ന് ഒരു സാധാരണ വിശ്വാസിയെ വിളിച്ചിട്ട് നീ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹദീസുകളിലൂടെ നീ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് വേർതിരിച്ച് പറഞ്ഞാൽ കഴിയും? കഴിയില്ല. അപ്പോ ഇത് കൂടിക്കലർന്നില്ലേ? ഇത് കൂടി അള്ളാഹുവിന്റെ ദൂതൻ ഏതെന്ന് ഭയപ്പെട്ടു, അപ്പൊ അത് നടന്നില്ലേ? അപ്പോ അള്ളാഹുവിന്റെ ദൂതൻ അതൊന്നും ചെയ്യില്ല. അത് സംരക്ഷിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അവന്റെ അള്ളാഹുവിന്റെ ദൂതൻ പോവുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദൂതൻ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് വരിക. ഇത് സംരക്ഷിക്കാനുള്ള ഒരു വഴി പ്രവാചകൻ നമുക്ക് നിർദ്ദേശിച്ചു തരാതെ ഭൂമിയിലൂടെ വിതറിപ്പോകും. 1250 കൊല്ലം കഴിഞ്ഞ് ഇറാനിന്റെയും സോവിയറ്റ് റഷ്യയുടെയും പിന്നെ അതിർത്തി പ്രദേശങ്ങളിലും കുറച്ച് ആളുകൾ വരിക, എന്നിട്ട് ഇത് പൂർത്തീകരിക്കുക, ഭൂമിയിലും ഇങ്ങനെ അലഞ്ഞു നടന്ന് മാന്തിയെടുക്കുക. അഖ്റജഹു ബുഖാരി എന്നല്ലേ മാന്തിയെടുക്കുക, മാന്തി പുറത്തെടുക്കുക. ഈ രൂപത്തിലാണ് ഖുർആനിന്റെ വിശദീകരണം വേണ്ടത്. അല്ലാഹു പറയുന്നത് നോക്കൂ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്തി വൽ ഹുദാ,